കർത്താവിന്റെ മഹത്വമുണ്ടാകട്ടെ.
May the name of the Lord be glorified.
നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം പറയുന്നു.
Make known my evening greetings in the name of the Lord to each and every one of you.
നമ്മുടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്.
During the past days we were meditating upon the revealed characteristics of the our God from Genesis chapter 1.
ഇന്ന് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്.
And today we are moving on to the second chapter. We are looking at the truths that are mentioned in chapter 1 and chapter 2.
ഇവിടെ പ്രധാനമായിട്ടും മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്.
And in chapter 2, most importantly, we read about the features regarding man.
നമ്മൾ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറിച്ച് അറിയണം.
After having known about God, then what is essential is to be, we should know about ourselves.
നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് തന്നെ അറിയണം.
We each of us should know about ourselves.
നമുക്ക് പൊതുവെ അറിയാൻ ആഗ്രഹമില്ലാത്തത് നമ്മളെ കുറിച്ചാണ്.
And it is not our desire to know about ourselves.
സൂര്യന് കീഴെയുള്ള സകല കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകാറുണ്ട്.
We have the desire to know every matter that is there under the sun.
എന്നാൽ നമ്മളെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുകയും പഠിക്കുകയും അറിയുകയും ഒന്നും ചെയ്യാറില്ല.
But we do not study about ourselves and think about ourselves.
ഈ ദൈവശാസ്ത്ര ശാഖയിൽ ദൈവശാസ്ത്രം കഴിഞ്ഞ് പിന്നെ ഈ മനുഷ്യശാസ്ത്രം എന്നുണ്ട്.
After the study of the theology, then there is the study regarding man.
Anthropology nu parayarundu.
That is called as anthropology.
Manushane kurichulla aya arivugal.
That is the knowledge regarding man.
Adu valare vikasam praapicha oru shastramaanu.
That is a science that is very expansive.
എന്നാൽ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആന്ത്രോപ്പോളജിയാണ് ബൈബിളിൽ.
ബട്ട് ദി ആന്ത്രോപ്പോളജി ബൈബിൾ റിവീൽസ് ആൻ ആന്ത്രോപ്പോളജി ദ വേൾഡ് കാനോട്ട് അണ്ടർസ്റ്റാൻഡ്.
ആ മനുഷ്യശാസ്ത്രത്തിന്റെ പ്രധാനമായ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ദൈവം എന്തിനുവേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യമാണ്.
ആൻഡ് ദ സെൻട്രൽ ട്രൂത്ത് ഓഫ് ദാറ്റ് ആന്ത്രോപ്പോളജി ഈസ് ദ റീസൺ ദ പർപ്പസ് ഫോർ വിച്ച് ഗോഡ് ക്രിയേറ്റഡ് മാൻ.
സെക്യുലർ ആന്ത്രോപ്പോളജിയിൽ ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനകൾ ഇതിനകത്ത് ഈ വസ്തുമയമായത് മാത്രമേ ഉള്ളോ അതോ വസ്തുമയമല്ലാത്ത കാര്യങ്ങളുണ്ടോ ഇതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്തുള്ള പഠനമാണ് ലോകത്തെ നമ്മൾ കാണുന്നത്.
ഇൻ ദ വേൾഡ് വെൻ വി ലുക്ക് അറ്റ് സെക്യൂറൽ ആന്ത്രോപ്പോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മാൻ, ഹിസ് ഫിസിക്കൽ ഡിസൈൻ, ഹിസ് ബോഡി ആൻഡ് വെദർ ഹിസ് മെയ്ഡ് ഓൺലി അപ്പ് ഓഫ് മെറ്റീരിയൽ മാറ്റേഴ്സ് ഓർ ഇസ് ദർ എനിത്തിങ് ബിയോണ്ട് മെറ്റീരിയൽ ദാറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ മാൻ.
എന്നാൽ വേദപുസ്തകത്തിൽ ഈ ശരീരത്തിന്റെ ഘടനകളെ കുറിച്ചൊന്നും ആഴമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല.
ബട്ട് ദി ബൈബിൾ ഡസ് നോട്ട് ടീച്ച് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് മാൻ.
എന്നാൽ ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടു.
ബട്ട് വെരി ക്ലിയർലി ഇറ്റ് ഹസ് മെയ്ഡ് നോൺ ദ പർപ്പസ് ഫോർ വിച്ച് മാൻ വാസ് ക്രിയേറ്റഡ്.
അതാണ് ശരിയായ ആന്ത്രോപ്പോളജി.
ആൻഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ആന്ത്രോപ്പോളജി.
അത് മനസ്സിലാക്കാതെ ഈ ശരീരത്തിന്റെ ഘടനകളെക്കുറിച്ചോ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളെക്കുറിച്ചോ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അറിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം സാധിക്കാനില്ല.
ആൻഡ് വിതൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ടു പർപ്പസ് ദർ ഇസ് നോ റിയൽ റീസൺ ഇൻ സ്റ്റഡിയിങ് ദി എക്സ്റ്റേണൽ ആൻഡ് ദി ഇന്റേണൽ ഓർഗൻസ് ഓഫ് മാൻ ആൻഡ് ദി സെക്യുലർ ആന്ത്രോപ്പോളജി.
എന്നാൽ വൈദ്യശാസ്ത്ര രംഗത്ത് അങ്ങനെയുള്ള പഠനം അനിവാര്യമാണ്, അത്യാവശ്യമാണ്.
ബട്ട് ആസ് ഫാർ ആസ് ഫിസിയോളജി ഇസ് കൺസേൺഡ് ഇറ്റ് ഇസ് നീഡഡ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് മാൻ.
അപ്പോൾ നാം നമ്മെ കുറിച്ച് തന്നെ ഒന്ന് അറിയണം.
സോ ഇറ്റ് ഇസ് നീഡഡ് ദാറ്റ് വി ഷുഡ് നോ റിയലി അബൌട്ട് ഔർസെൽവ്സ്.
നമ്മൾ അല്ലെങ്കിൽ ലോകത്തിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും
whatever we might make in the world
adinella oru uddesham undayi
all will have a purpose.
Seriyalle,
is that not the truth?
Oru factory or company or endu undakiyalum adinella minbil uddesham undayi.
A factory or a company, whatever product that it may make, it has a purpose behind that product.
Kudil prasanga veeda undu.
There is a pulpit here.
വേറെ ഒരു പണി ഇല്ലാഞ്ഞുകൊണ്ട് ആചാര്യമാരെ ഫാക്ടറി ഉണ്ടാക്കിയതല്ലത്.
ഇറ്റ് ഇസ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് ഹാവ് എനി അദർ വർക്ക് ദാറ്റ് ദ കാർപെന്റേഴ്സ് മെയ്ഡ് ദിസ് പോഡിയം.
ഇതൊരു ഉദ്ദേശമുണ്ട്.
ദേ ഹാഡ് എ പർപ്പസ് ബിഹൈൻഡ്.
പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ ഇവിടെ വന്ന് ബൈബിളും നോട്ടും ഒക്കെ ഇവിടെ വെച്ച് വളരെ വളരെ ശാന്തമായ നിലയിൽ പ്രസംഗിക്കണം. അതിന് ഇതൊരു ആ ഉദ്ദേശത്തിന് ഇതുണ്ടാക്കിയിരിക്കുന്നത്.
പ്രീച്ചേഴ്സ് വെൻ ദേ കം ടു പ്രീച്ച് ദേ ഷുഡ് ബി ഏബിൾ ടു പ്ലേസ് ദെയർ നോട്ട്സ് ആൻഡ് ദ ബൈബിൾ ഹിയർ ആൻഡ് ഇൻ എ പീസ്ഫുൾ മാനർ ദേ ഷുഡ് ബി ഏബിൾ ടു പ്രൊക്ലെയിം ദ സെർമൻ. ദാറ്റ് ഇസ് ദ പർപ്പസ് ബിഹൈൻഡ് ദ പൾപിറ്റ്.
ഈ മൈക്ക് ഉണ്ടാക്കി വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല.
ആൻഡ് ദ മൈക്ക് വാസ് നോട്ട് മെയ്ഡ് ഫോർ എ ഷോ.
ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി കേൾക്കാം. ഒരു ഉദ്ദേശം.
വാട്ട് ഇസ് പ്രൊക്ലെയിം ഹിയർ എവരിബഡി ഷുഡ് ഹിയർ ക്ലിയർലി ആൻഡ് ദാറ്റ് ഇസ് ദ പർപ്പസ്.
അപ്പോൾ നമ്മൾ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയത്?
സോ വാട്ട് ഇസ് ദ പർപ്പസ് ബിഹൈൻഡ് വിച്ച് ഗോഡ് മെയ്ഡ് അസ്?
ഉദ്ദേശമില്ലാതെ വെറുതെ എന്ന് അവർ നേരം പോകാൻ ഇരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചല്ല.
ഗോഡ് ഡിഡ് നോട്ട് മേക്ക് മാൻ സിംപ്ലി ഫോർ ദ പാസേജ് ഓഫ് ടൈം. ഹി ഹാഡ് എ പർപ്പസ്.
ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്.
ഗോഡ് ഹാഡ് എ വെരി സ്പെസിഫിക് പർപ്പസ്.
ആ ഉദ്ദേശം സാധിക്കുന്നതിലൂടെയാണ് ദൈവികമായ ഉദ്ദേശം നമുക്ക് നിറവേറ്റാൻ കഴിയുന്നത്.
ആൻഡ് ഇറ്റ് ഇസ് ഓൺലി ബൈ അക്കംപ്ലിഷിംഗ് ഓഫ് ഫുൾഫില്ലിംഗ് ദാറ്റ് വിൽ ഓഫ് ഗോഡ് ക്യാൻ വി ട്രൂലി ഫുൾഫിൽ ഗോഡ്സ് വിൽ ഇൻ ക്രിയേറ്റിംഗ് മാൻ.
അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുക, കുറേയേറെ യോഗങ്ങൾക്ക് വരിക, മക്കളെ വളർത്തുക, അവരെ പഠിപ്പിച്ച് വലിയവരാക്കുക, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി കാര്യങ്ങൾ, അവരുടെ കല്യാണം, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണെങ്കിലും പ്രഥമമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദൈവം എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നതിന് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുകയാണ്.
ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വി ആർ ബിസി വിത്ത് ഡൂയിങ് സോ മെനി തിങ്സ് ഇൻ ദിസ് വേൾഡ്. വി ആർ ലുക്കിംഗ് ആഫ്റ്റർ അവർ ഫാമിലി, ദി എഡ്യൂക്കേഷൻ ഓഫ് അവർ ചിൽഡ്രൻ, ഗെറ്റിംഗ് ദം മാരീഡ്. ബട്ട് ദി റിയൽ പർപ്പസ് ഈസ് ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദി റിയൽ റീസൺ വൈ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് യു ആൻഡ് മീ.
ഇത് മനസ്സിലാക്കിയാൽ ജീവിതം വിജയകരമാണ്.
ഇഫ് യു ആർ ടു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ദെൻ ദി ക്രിസ്ത്യൻ ലൈഫ് വിൽ ബി വിക്ടോറിയസ്.
മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരണമായി ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും കൂടെ ചെയ്യണം.
ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത്, ബട്ട് വി ഓൾസോ ഹാവ് ടു ഡിസിപ്ലിൻ അവർ ലൈഫ് ഇൻ ലൈക് മാനർ.
അതിനുവേണ്ടിയാണല്ലോ ദിനം തോറും നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്.
ഇറ്റ് ഇസ് ഫോർ ദാറ്റ് പർപ്പസ് ഡു വി റീഡ് ആൻഡ് മെഡിറ്റേറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് ഡെയിലി.
അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാറുള്ളത്, ബൈബിൾ ക്ലാസുകൾക്ക് വരാറുള്ളത്. എല്ലാം ഈ ഉദ്ദേശം, ദൈവത്തിന് എന്റെ ജീവിതം കൊണ്ട് എന്താഗ്രഹം, എന്ത് ഉദ്ദേശമാണ്.
ഇറ്റ് ഇസ് റിയലി വിത്ത് ദാറ്റ് ഇന്റൻഷൻ ടു റിയലി ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഗോഡ്സ് പർപ്പസ് ബിഹൈൻഡ് മൈ ലൈഫ് ദാറ്റ് വി കം ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹിയർ ബൈബിൾ സ്റ്റഡീസ് ആൻഡ് മെസ്സേജസ്.
അത് ഉൽപ്പത്തിയിലെ ആദ്യ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കാം എന്ന് വിചാരിക്കാം.
ആൻഡ് ഇറ്റ് ഇസ് മൈ ഡിസയർ ടു പോയിന്റ് ഔട്ട് വൺ ബൈ വൺ ആസ് ഇറ്റ് ഇസ് മെൻഷൻഡ് ഇൻ ജെനസിസ് ചാപ്റ്റർ 1.
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച പല പ്രാവശ്യം വായിച്ചതാണെങ്കിലും പിന്നെയും ആ വാക്യങ്ങൾ വിട്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല.
വി ഹാവ് റെഡ് ദീസ് വേഴ്സസ് സെവറൽ ടൈംസ് ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഡിപാർട്ട് ഫ്രം ദീസ് വേഴ്സസ്.
ഒന്നാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ.
ലെറ്റ്സ് റീഡ് ഫ്രം ചാപ്റ്റർ 1 വേഴ്സസ് 26 and 27. Then God said, let us make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, and over every creeping thing that creeps on the earth. So God created man in his own image. In the image of God he created him. Male and female he created them.
രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
And Genesis chapter 2 and verse 7.
ഈ മൂന്ന് വാക്യങ്ങളിൽ മനുഷ്യ സൃഷ്ടിയുടെ പിന്നിലുള്ള ദൈവത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ഫ്രം ദീസ് ത്രീ വേഴ്സസ് വി ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് പർപ്പസ് ഫോർ വിച്ച് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാൻ.
അത് മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്ലെങ്കിൽ ആരാധിക്കണം എന്നുള്ളതാണ്.
ദ ഫസ്റ്റ് റീസൺ ഇസ് ദാറ്റ് മാൻ മൈറ്റ് ബ്രിംഗ് ഗ്ലോറി അൺടു ഗോഡ്, ദാറ്റ് ഹി മൈറ്റ് വർഷിപ്പ് ഗോഡ്.
ദൈവത്തെ മഹത്വപ്പെടുത്തണം.
ഹി ഹാസ് ടു ഗ്ലോറിഫൈ ഗോഡ്.
അപ്പൊ ചോദിച്ചേക്കാം, അങ്ങനെ അവരെ എഴുതിയിട്ടുണ്ടോ?
Then we can ask, is it written like that in these verses?
അങ്ങനെ അവരെ എഴുതിയിട്ടില്ല.
It is not expressly written.
എന്നാൽ ചില ഉത്തവാക്യങ്ങളുടെ സഹായത്തോടു കൂടി അത് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല.
But with the help of other passages we can prove that that is the true intention.
ഇവിടെ ഈ മനുഷ്യ സൃഷ്ടിയുടെ പിൻപിൽ ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ ആദ്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
Firstly, behind the creation of man, God's purpose, three of them are revealed in the three verses.
അതിൽ മൂന്ന് ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
And there are three verbs that are used.
മനുഷ്യനെ സൃഷ്ടിച്ച കാര്യത്തോട് ബന്ധപ്പെട്ട് മൂന്ന് ക്രിയാപദങ്ങൾ.
ഇൻ റിലേഷൻ വിത്ത് ക്രിയേറ്റിംഗ് മാൻ ദർ ആർ ത്രീ വേർബ്സ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ത്രീ വേഴ്സസ്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല.
ഐ ഡു നോട്ട് നോ ഇഫ് യു ഹാവ് പെയ്ഡ് അറ്റൻഷൻ.
26-ാമത്തെ വാക്യം.
ലെറ്റ് ലുക്ക് അറ്റ് വേഴ്സ് 26.
മനുഷ്യനെ എന്ത് ചെയ്യാനാ? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കാന്നല്ല, മനുഷ്യനെ ഉണ്ടാക്കുക.
ഹി സേസ് ദാറ്റ് നോട്ട് ക്രിയേറ്റ് മാൻ ബട്ട് ഹി സേസ് ഇൻ അവർ ഓൺ ഇമേജ് ലെറ്റ് അസ് മേക്ക് മാൻ.
27-ാമത്തെ വാക്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്.
ബട്ട് ഇൻ വേഴ്സ് 27 വി സീ എ സ്ലൈറ്റ് ഡിഫറൻസ്.
ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു.
ദെയർ ഇറ്റ് ഇസ് റിട്ടൻ, ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ഇൻ ദ ഇമേജ് ഓഫ് മാൻ ഹി ക്രിയേറ്റഡ് ഹിം.
ഇതെല്ലാം കഴിഞ്ഞ രണ്ടാം അധ്യായത്തിലെ 7-ാം വാക്യത്തിലോ.
ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് വെൻ ഹി കം ടു വേഴ്സ് 7 ഓഫ് ചാപ്റ്റർ 2.
നിലത്തെ പൊടിയുണ്ട് മനുഷ്യനെ നിർമ്മിച്ചു.
ഇറ്റ് സേസ് ആൻഡ് ദ ലോർഡ് ഫോംഡ് മാൻ ഔട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്.
ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഒഴിവാക്കി പോവാം.
ഹാവ് യു അണ്ടർസ്റ്റുഡ് ദീസ് ഡിഫറൻസസ്? ദെൻ വി കൻ സ്കിപ്പ് ഓവർ ദിസ് പോർഷൻ.
ഉണ്ടോ? ഇല്ല. തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ?
ഇസ് ദേർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ യൂസേജസ്?
അതോ ഇത് പര്യായ പദങ്ങളാണോ?
ഓർ ആർ ദീസ് ജസ്റ്റ് സിനനിംസ്?
ഉണ്ടാക്കുക,
വൺ ഈസ് ടു മേക്ക്,
സൃഷ്ടിക്കുക,
സെക്കൻഡ്ലി ക്രിയേറ്റ്,
നിർമ്മിക്കുക,
ആൻഡ് തേർഡ്ലി ടു ഫോം.
മൂന്നും ഒരു വാക്ക് തന്നെയല്ല.
Three are not the same words.
ഒരേ ആശയവുമല്ല.
And they are not the similar in meaning.
മൂന്നും മൂന്ന് ആശയങ്ങളായതുകൊണ്ടാണ് മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്.
And because three have three meanings, God has used three words. Moses has used three words.
ഇനി ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സാധിക്കേണ്ടത് എന്താണ്?
And out of these three words, what ought to be accomplished?
ആ വാക്യം കൂടെ വായിച്ചിട്ട് തിരിച്ചു വരാം എന്ന് വിചാരിക്കാം.
We will read those verses and then come back to this portion.
യെശയ്യാവ് 43-ന്റെ 7-ാം വാക്യം.
Let us read from Isaiah chapter 43 and verse 7.
യെശയ്യാവ് 43-ന്റെ 7. ആദ്യം എടുക്കുന്നവരൊക്കെ വായിച്ചോ, കുറേയേറെ വാക്യങ്ങൾ വായിക്കേണ്ടി വരും.
Everyone who is called by my name, whom I have created for my glory, I have formed him, yes, I have made him.
ഇവിടെ മൂന്ന് വാക്കുകൾ കണ്ടില്ലേ?
Have you seen the three words in this verse?
അവിടെ സൃഷ്ടിയുണ്ട്, ഉണ്ടാക്കുകയുണ്ട്, നിർമ്മാണമുണ്ട്.
There is a creation, there is a making, and there is also a forming.
ഈ മൂന്ന് കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ത്രൂ ദീസ് ത്രീ വേർബ്സ് വാട്ട് ഗോഡ് ഹാസ് ഇന്റൻഡഡ് ഈസ് ഓൾസോ മെൻഷൻഡ് ഹിയർ.
അതെന്താണ്?
വാട്ട് ഇസ് ഗോഡ്സ് ഇന്റൻഷൻ?
ദൈവം ചില ആളുകളെ വിളിച്ചു.
God has called us some people.
എന്നാൽ യെശയ്യാവിന്റെ കാലമായപ്പോൾ ആ വിളിയുടെ ഉദ്ദേശം മനുഷ്യൻ മനസ്സിലാക്കാതെ പോയി.
And during the time of Isaiah, people they forgot the true purpose of God's calling.
BC 8-7 നൂറ്റാണ്ടുകളായപ്പോൾ ആ ഉദ്ദേശം മനസ്സിലാക്കാതെ പോയതിന്റെ ഫലമായിട്ടാണ് ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ച് ബാബിലോണിലേക്കും അശൂരിലേക്കും ബാബിലോണിലേക്കും പ്രവാസികളായിട്ട് അയച്ചത്.
ആൻഡ് ഇറ്റ് ഇസ് ബിക്കോസ് ഡ്യൂറിംഗ് എഡി 8 ആൻഡ് 7 ദാറ്റ് ദേ ബിബിസി 8 ആൻഡ് 7 ദേ ഡിഡ് നോട്ട് ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ഗോഡ് ദാറ്റ് ഗോഡ് ബ്രോട്ട് ഹിസ് ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ആൻഡ് സെൻഡ് ദം ടു എക്സൈൽ ടു ബാബിലോൺ.
അവർ വിചാരിച്ചത് അവർക്ക് മനോഹരമായ ഒരു ദേശം ദൈവം കൊടുത്തു.
ദേ തോട്ട് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ദം എ വെരി വണ്ടർഫുൾ കൺട്രി.
അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു.
ഗോഡ് ഹാഡ് ഗിവൻ ദം കിങ്സ്.
പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും കൊടുത്തു.
ഗോഡ് ഹാഡ് ഗിവൻ ദം പ്രോഫറ്റ്സ് ആൻഡ് പ്രീസ്റ്റ്.
മനോഹരമായ ദേവാലയമുണ്ട്.
ആൻഡ് ദേ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ടെമ്പിൾ.
മുടങ്ങാതെ യാഗം അർപ്പിക്കുന്നുണ്ട്.
ആൻഡ് ദേർ ഇസ് കണ്ടിന്യൂവൽ സാക്രിഫൈസസ് ബീങ് ഓഫേർഡ്.
അവരുടെ കാര്യങ്ങളെല്ലാം വീഴ്ച വരാൻ നടക്കുന്നുണ്ട്.
ആൻഡ് വിതൌട്ട് എനി ഫെയിലിയർ ഓൾ ദയർ മാറ്റേഴ്സ് ആർ ബീങ് അക്കംപ്ലിഷ്ഡ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ള ചിന്തയിലാണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്.
സോ ദേ കണ്ടിന്യൂഡ് ലിവിംഗ് തിങ്കിംഗ് ദാറ്റ് ദിസ് വാസ് ഓൾ ദാറ്റ് വാസ് ഇന്റൻഡഡ് ഓഫ് ദയർ പർപ്പസ്.
അപ്പൊ ദൈവം പറയാൻ, ഞാൻ നിങ്ങളെ ഉണ്ടാക്കിയതും സൃഷ്ടിച്ചതും നിർമ്മിച്ചതിന്റെ മുന്നിൽ എനിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്, അത് സാധിക്കുന്നില്ല.
ആൻഡ് ദെൻ ഗോഡ് സേസ് ദാറ്റ് ദേർ ഈസ് എ വെരി സ്പെസിഫിക് പർപ്പസ് ഫോർ വിച്ച് ഐ ക്രിയേറ്റഡ് മെയ്ഡ് ആൻഡ് ഫോംഡ് യു ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ബീങ് അക്കംപ്ലിഷ്ഡ്.
അവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ചു നിർമ്മിച്ചു എന്ന് മാത്രം ഞാൻ വിളിച്ചു വിരിക്കുന്നതാണ്. ഞാൻ വിളിച്ചു.
ഇറ്റ്സ് നോട്ട് ഓൺലി മെയ്ഡ് ക്രിയേറ്റഡ് ആൻഡ് ഫോംഡ് ബട്ട് ഐ ഓൾസോ ഹാവ് കോൾഡ് യു.
എല്ലാവരും ഞാൻ ഇതേ നിലയിലാണ് ഉണ്ടാക്കിയത്.
ആൻഡ് ഐ ഹാവ് മെയ്ഡ് ഓൾ ഓഫ് യു ഇൻ ലൈക് മാനർ.
പക്ഷേ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് വിളിച്ചു.
ബട്ട് യു ഐ ഹാവ് കോൾഡ് യു സെപ്പറേറ്റ്ലി.
അതുകൊണ്ട് വിളിക്കപ്പെട്ടവരെ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കും.
ദേർഫോർ ദ പീപ്പിൾ ഹു ആർ കോൾഡ് ദേ ഷുഡ് എസ്പെഷ്യലി അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത്.
മറ്റവർ മനസ്സിലാക്കിയല്ല.
ദി അതേഴ്സ് വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്
ട്രൂത്ത്. അവരെ ദൈവം ഉണ്ടാക്കിയെന്നും സൃഷ്ടിച്ചും നിർമ്മിച്ചു അവർക്ക് അറിയാൻ പാടില്ല.
ദേ ഡു നോട്ട് ഇവൻ നോ ദാറ്റ് ഗോഡ് മെയ്ഡ് ദം ക്രിയേറ്റഡ് ദം ആൻഡ് ഫോംഡ് ദം.
അവർ ചിലരാണ് പറഞ്ഞ കുരങ്ങിൽ നിന്നുണ്ടായത്, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ.
ആൻഡ് സം ഓഫ് ദം സേ ദാറ്റ് ദേ ഇവോൾവ്ഡ് ഫ്രം എ മങ്കി.
പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല.
ബട്ട് യു ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക്.
നിങ്ങളെ ഞാൻ പ്രത്യേകം വിളിച്ചിരിക്കുക.
ബിക്കോസ് ഐ ഹാവ് സ്പെഷ്യലി കോൾഡ് യു.
ലോകത്തിലെ ജനതയിലും നിങ്ങളെ പ്രത്യേക സമ്പത്തായി ഞാൻ വിളിച്ചിരിക്കുക.
ആൻഡ് ഐ ഹാവ് കോൾഡ് യു ആസ് എ ട്രഷർ ഫ്രം അമംഗ്സ് ദി പീപ്പിൾ ഓഫ് ദ വേൾഡ്.
അത് എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുക.
ആൻഡ് ഐ ഹാവ് കോൾഡ് യു ഫോർ മൈ വെരി ഓൺ.
എന്റെ ഉദ്ദേശം എന്താണ്?
ആൻഡ് വാട്ട് ഇസ് മൈ പർപ്പസ്?
വാക്യത്തിലുണ്ടല്ലോ.
ഇറ്റ് ഇസ് ദേർ ഇൻ ദാറ്റ് വേർഡ്.
ഒരു വാക്ക്.
ദേർ ഇസ് ഓൺലി വൺ വേർഡ്.
എന്റെ മഹത്വത്തിന് വേണ്ടി.
ഐ ഹാവ് ക്രിയേറ്റഡ് യു ഫോർ മൈ ഗ്ലോറി.
എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചു, നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയല്ല.
ഐ ഹാവ് കോൾഡ് യു ഫോർ മൈ ഗ്ലോറി, നോട്ട് ഫോർ യുവർ ഗ്ലോറി.
നമുക്കറിയാം, മനുഷ്യൻ ഏതെല്ലാം നിലകളിൽ മഹത്വം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്.
വി നോ ദാറ്റ് വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് ദാറ്റ് മാൻ ഈസ് ട്രൈയിങ് ഇൻ ഓൾ ഡൈവേഴ്സ് മാനേഴ്സ് ടു ഗെയിൻ ഗ്ലോറി അൺടു ഹിംസെൽഫ്.
പക്ഷേ ദൈവം പറയുകയാണ്, എന്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്കും എന്റെ സ്തുതി ദേവന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല.
ബട്ട് ഗോഡ് സേസ് ദാറ്റ് ഐ വിൽ നോട്ട് ഗിവ് മൈ ഗ്ലോറി ടു ഐഡൽസ് ആൻഡ് മൈ പ്രേസസ് ടു ദി അതർ ഗോഡ്സ്.
നമുക്കറിയാം, അപ്പോസ്തലരുടെ 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ദേവനാണെന്ന് മറ്റുള്ളവരാൽ പ്രകീർത്തിക്കപ്പെട്ടു.
വി നോ ഇൻ ആക്ട്സ് ചാപ്റ്റർ 12 ദാറ്റ് വൺ മാൻ വാസ് പ്രൊക്ലെയിംഡ് ടു ബി എ ഗോഡ് ബൈ ദ പീപ്പിൾ.
അദ്ദേഹത്തിന്റെ പേര് ഹെരോദ് ആണ്.
ആൻഡ് ദാറ്റ് മാൻസ് നെയിം വി ഓൾ നോ ഇസ് ഹെരോദ്.
അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത്, വൈകുന്നേരമായപ്പോൾ സൂര്യന്റെ ആ കിരണങ്ങൾ നേരിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വരത്തക്ക നിലയിൽ അതിമനോഹരമായ ഒരു സ്റ്റേജ് ഉണ്ടാക്കി, സ്വർണം വെള്ളി എന്നിവ കൊണ്ട് ആ സ്റ്റേജ് ഇവിടുന്ന് അലങ്കരിച്ച് സ്വർണ്ണ നൂലുകൾ കൊണ്ടുണ്ടാക്കിയതായ വസ്ത്രം ധരിച്ച് ആ സ്റ്റേജിലിരുന്ന് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കാം.
ആൻഡ് റിഗാർഡിംഗ് ഹിം ഹിസ്റ്ററി സേസ് ദാറ്റ് ഹി കൺസ്ട്രക്ടഡ് എ ബ്യൂട്ടിഫുൾ സ്റ്റേജ് വിച്ച് വാസ് സോ പൊസിഷൻ ദാറ്റ് ദ സൺസ് റേസ് വുഡ് കം ഇൻ ദ ഈവനിംഗ് ഡയറക്ട്ലി ഓൺ ദാറ്റ് സ്റ്റേജ് വിച്ച് വാസ് ഡെക്കറേറ്റഡ് വിത്ത് സിൽവർ ആൻഡ് ഗോൾഡ്. ആൻഡ് ഹി ഹിംസെൽഫ് വാസ് അഡോർൻഡ് വിത്ത് ഗോൾഡ് ഗാർമെന്റ്സ് ആൻഡ് ഹി വാസ് സിറ്റിംഗ് ദെയർ വിത്ത് എ കോംപ്രമൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ.
ആളുകൾ പറഞ്ഞു, ദേവനാ.
ആൻഡ് ദ പീപ്പിൾ വർ ഷൗട്ടിംഗ് ദാറ്റ് ദിസ് ഇസ് ഗോഡ്.
കണ്ട ദേവനാണെന്ന് തോന്നുന്നു.
ഹി ലുക്ക് ലൈക് ഗോഡ് ഹിംസെൽഫ്.
സൂര്യദേവനാണെന്ന് തോന്നുന്നു.
പെർഹാപ്സ് ഹി ലുക്ക് ലൈക് ദ സൺ ഗോഡ് ഹിംസെൽഫ്.
ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ.
ആൻഡ് ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗിവ് ഗ്ലോറി ടു ഗോഡ്.
ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു.
ദ ഏഞ്ചൽ ഓഫ് ഗോഡ് സ്ട്രക്ക് ഹിം.
അവൻ കൃമിക്കിരയായി.
And he became a food for the worm.
എന്നാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്.
That is what we read in chapter 12.
എന്നാൽ ഒരു അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായം 14-ാമത്തെ അധ്യായം നോക്കണം.
But when we look at chapter 14, the next chapter,
അവിടെ ബർണബാസും പൗലോസും സുവിശേഷ യാത്ര ചെയ്തു പോയാൽ.
We see Barnabas and Paul, they are going on their evangelistic journey.
അവർ ഗലാത്യ പ്രദേശങ്ങളിൽ എത്തി സുവിശേഷം അറിയിച്ചു.
And they reached Galatia and they were proclaiming the gospel.
അപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ അവർ സൗഖ്യമാക്കി.
And there they healed a person who was lame right from his mother's womb.
അപ്പോൾ ക്ഷേത്രത്തിലെ പൂജ ജനങ്ങളെല്ലാം ഓടിക്കുരു വന്നിട്ട് പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുക.
സോ ദ പ്രീസ്റ്റ്സ് ഓൾ ഗാദേർഡ് അറൌണ്ട് ദെം ആൻഡ് ദേ പ്രൊക്ലെയിംഡ് ദാറ്റ് ഗോഡ് ഹാഡ് കം ഇൻ ദ ഹ്യൂമൻ ഫോം.
അതുകൊണ്ട് അവർ ബർണബാസിനും പൗലോസിനും യാഗം അർപ്പിക്കാനായിട്ട് വന്നു.
ആൻഡ് ദേ വെന്റ് അബൌട്ട് ടു ഓഫർ സാക്രിഫൈസ് ടു ബർണബാസ് ആൻഡ് പോൾ.
അവരെന്ത് പറഞ്ഞു?
But what did they say?
നമ്മളാണ് എന്ത് പറയുമായിരുന്നു?
If we were in their place, what would we have said?
ഞാൻ അത്ര ദേവനൊന്നും അല്ല.
We would have said, we are not a god.
എന്നാൽ സാധാരണ മനുഷ്യനല്ല.
ബട്ട് വി ആർ നോട്ട് ഓർഡിനറി മെൻ ഓൾസോ.
സാധാരണക്കാരിൽ എനിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്.
വി ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഓർഡിനറി മെൻ.
എല്ലാരെ കൊണ്ട് സൗഖ്യമാക്കാനുള്ള കഴിവൊന്നുമില്ല.
ബിക്കോസ് എവരിബഡി ഡോണ്ട് ഹാവ് ദി എബിലിറ്റി ടു ഹീൽ.
എന്നാൽ എനിക്ക് മാത്രമേ ആ കഴിവുള്ളൂ.
ബട്ട് ഓൺലി ഐ ഹാവ് ദാറ്റ് കപ്പബിലിറ്റി.
അവർ കുറച്ച് മഹത്വം എടുക്കാൻ ശ്രമിക്കാമായിരുന്നു.
ആൻഡ് ദേർഫോർ ദേ വുഡ് ട്രൈ ടു ടേക്ക് സം ഗ്ലോറി.
പക്ഷേ പൗലോസും ബർണബാസും അവരെ തടഞ്ഞു.
ബട്ട് വി സീ പോൾ ആൻഡ് ബർണബാസ് ദേ സ്റ്റോപ് ദോസ് പ്രീസ്റ്റ്.
ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞു.
ആൻഡ് ദേ സെഡ് ഗിവ് ഗ്ലോറി അൺ ടു ഗോഡ്.
എന്താ കാരണം?
വാട്ട് ഈസ് ദി റീസൺ?
അതിനുവേണ്ടിയാ പൗലോസിനെ ബർണബാസിനെ ദൈവം ഉണ്ടാക്കിയത്.
ബിക്കോസ് ദാറ്റ് ഈസ് ദി വെരി പർപ്പസ് ബൈ ഗോഡ് ക്രിയേറ്റഡ് പോൾ ആൻഡ് ബർണബാസ്.
അങ്ങനെ ദൈവ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുക.
ആൻഡ് ദോസ് പീപ്പിൾ ഹൂം ഗോഡ് ഹാസ് മെയ്ഡ് ക്രിയേറ്റഡ് ആൻഡ് ഫോംഡ് ഗോഡ് ഹാസ് കോൾഡ് ദം ബൈ നെയിം.
അപ്പൊ ദൈവം നമുക്ക് തരുന്നതായ സാധ്യതകളാകട്ടെ അവസരങ്ങളാകട്ടെ അതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതായ ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഒന്നാമത്തെ ആഴ്ച.
സോ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഹിയർ ഈസ് ദ പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു അസ് ദേ ഓൾ ഷുഡ് ബി യൂസ്ഡ് ടു ബ്രിംഗ് അബൌട്ട് ഗ്ലോറി ടു ഗോഡ്.
ഇനി മൂന്ന് വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് ഞാൻ വരട്ടെ.
ലെറ്റ് കം ബാക്ക് ടു ദ മീനിങ് ഓഫ് ദ ത്രീ വേർഡ്സ്.
ദൈവത്തിന്റെ മനസ്സിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു.
സോ ഇൻ ഗോഡ്സ് മൈൻഡ് ഹി ഹാഡ് എ പ്ലാൻ.
കഴിഞ്ഞ കാലം നിത്യതയിൽ തന്നെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇൻ ദ ഇറ്റേണിറ്റി പാസ്റ്റ് ഇറ്റ്സെൽഫ് കൗണ്ട്ലെസ് ഏഞ്ചൽസ് വർ വർഷിപ്പിംഗ് ഗോഡ്.
ദൈവത്തിന്റെ മനസ്സിലാകില്ല അത് പോരാ.
ആൻഡ് ഇൻ ഗോഡ്സ് ഹാർട്ട് ഹി സേസ് ദാറ്റ് ഇസ് നോട്ട് ഇനഫ്.
കുറെ കൂടെ ഹൃദ്യമായ നിലയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കി അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്ന് മഹത്വം എടുക്കണം.
ഹി വോണ്ടഡ് ടു റിംഗ് പ്രേസസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ മച്ച് മോർ ക്ലോസർ ടു ഹിസ് ഹാർട്ട്.
അതിനുവേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു.
ആൻഡ് ഫോർ ദ പർപ്പസ് ഹി ക്രിയേറ്റഡ് മാൻ.
അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെ ഉണ്ടാക്കിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്.
ആൻഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ ദസ് ഹി വാസ് ദേ വർ മെയ്ഡ് വെരി ഡിഫറന്റ്ലി ഫ്രം ദി ഏഞ്ചൽസ്.
ദൂതന്മാർ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന് ഒരു ഊഹ നമുക്ക് അറിയാൻ പാടില്ല.
ഹൗ ദി ഏഞ്ചൽസ് വർ ക്രിയേറ്റഡ് വി ഡു നോട്ട് നോ എക്സാക്ട്ലി.
ഒരു ദൂതനെ മാത്രം സൃഷ്ടിച്ച് നമുക്കറിയാം.
ബട്ട് വി നോ ഹൗ ഹി ക്രിയേറ്റഡ് വൺ ഏഞ്ചൽ.
അത് ലൂസിഫർ അവനെ പ്രത്യേകമായ വിശേഷപ്പെട്ടതായ രത്നങ്ങൾ കൊണ്ട് അവനെ ഉണ്ടാക്കി.
ആൻഡ് വി നോ ദാറ്റ് ഹി വാസ് ക്രിയേറ്റഡ് ഇൻ എ സ്പെഷ്യൽ മാനർ. ഹി വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജ്വൽസ്.
പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് കുറെ കൂടെ പ്രത്യേകമായ താല്പര്യമുണ്ട്.
ബട്ട് വെൻ മാൻ ഗോഡ് ക്രിയേറ്റഡ് ഹി ഹാഡ് എ മോർ സ്പെസിഫിക് പ്ലാൻ.
ഒരു ദൂതനെ പോലും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയില്ല.
നോട്ട് വൺ ഓഫ് ദി ഏഞ്ചൽസ് വർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡസ്റ്റ്.
ഒരു ദൂതന്റെ മൂക്കിൽ പോലും ശ്വാസം ഊതിയില്ല.
ആൻഡ് നോട്ട് ഇൻ ടു വൺ ഓഫ് ദി ഏഞ്ചൽസ് ഡിഡ് ഹി ബ്രീത്ത് ദി ബ്രെത്ത് ഓഫ് ലൈഫ്.
എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തു?
ബട്ട് വാട്ട് ഡിഡ് ഹി ഡു വെൻ ഹി ക്രിയേറ്റഡ് മാൻ?
അവനെ നിലത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി.
ഹി ക്രിയേറ്റഡ് ഹിം ഔട്ട് ഓഫ് ദി ഡസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട്.
അവന്റെ മൂക്കിൽ ശ്വാസം ഊതി.
ഹി ബ്രീത്ത്സ് ഇൻ ടു ഹിസ് നോസ്ട്രൽ.
അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു.
ആൻഡ് ഹി മെയ്ഡ് ഹിം ഇൻ ടു എ ലിവിംഗ് ബീയിംഗ്.
അങ്ങനെ അവനെ നിർമ്മിച്ചു.
ആൻഡ് ഇൻ ദാറ്റ് വേ ഹി വാസ് ഫോംഡ്.
ഈ കാര്യങ്ങളാണ് ഈ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ പറഞ്ഞത്.
ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡെലിബറേറ്റഡ് ഇൻ ചാപ്റ്റേഴ്സ് 1 ആൻഡ് 2.
അപ്പോ ഈ സൃഷ്ടി ഉണ്ടാക്കിയതിന്റെയും സൃഷ്ടിച്ചതിന്റെയും നിർമ്മിച്ചതിന്റെയും പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നേ ഒന്നാണ്. ദൈവത്തെ മഹത്വം.
സോ ബിഹൈൻഡ് മേക്കിംഗ് ക്രിയേറ്റിംഗ് ആൻഡ് ഫോമിംഗ് മാൻ ദേർ വാസ് ഓൺലി വൺ പർപ്പസ് ദാറ്റ് ഇസ് ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്.
അത് ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ പോരാ.
ദാറ്റ് ഇസ് നോട്ട് ഇനഫ് ഇൻ ദ വേ ഇൻ വിച്ച് ഏഞ്ചൽസ് ആർ ഗ്ലോറിഫൈങ് ഗോഡ്.
ഇനി മനുഷ്യനെ എങ്ങനെ നിർമ്മിച്ചു?
സോ ഹൗ ഡിഡ് ഗോഡ് ക്രിയേറ്റ് മാൻ?
ഒന്നാമത് ദൈവം പറഞ്ഞു നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
വൺ ലെറ്റ് എസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് അക്കോർഡിംഗ് ടു അവർ ലൈക്നെസ്.
ഉണ്ടാക്കുക.
ലെറ്റ് എസ് മേക്ക്.
ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക്.
വെരി കോമൺ യൂസേജ് ദാറ്റ് വി യൂസ്.
നിലവിലുള്ള ഒരു സാധനത്തെ മറ്റൊന്നാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്.
വാട്ട് എവർ ഇസ് എക്സിസ്റ്റിംഗ് വെൻ വി ട്രാൻസ്ഫോം ഇറ്റ് ഇൻടു അനദർ പ്രൊഡക്ട് വി സേ വി മേക്ക്.
ഒരു മേശ ഉണ്ടാക്കാൻ പറയും.
ഫോർ എക്സാമ്പിൾ വി സേ വിൽ മേക്ക് എ ടേബിൾ.
ഞങ്ങളുടെ ഈ പോഡിയം ആശാരി സൃഷ്ടിച്ചെന്നാലും പറയും.
നോബഡി സേസ് ദാറ്റ് എ കാർപെന്റർ ക്രിയേറ്റഡ് ദ പൾപിറ്റ്.
ഒരു കറി വീട്ടമ്മ വീട്ടിൽ കറി ഉണ്ടാക്കുക.
ഫോർ എക്സാമ്പിൾ ഇൻ ദ കിച്ചൺ വെൻ ദ സിസ്റ്റേഴ്സ് മേക്ക് ദ കറി.
എന്റെ ഭാര്യ ഒരു കറി സൃഷ്ടിച്ചെന്നാലും പറയുന്നത്.
നോബഡി സേസ് ദാറ്റ് മൈ വൈഫ് ഹാസ് ക്രിയേറ്റഡ് കറി.
ഉണ്ടാക്കുകയെന്നേ പറയുള്ളൂ.
ദേ സേ ദേ ഷീ മെയ്ഡ് കറി.
എന്ന് പറഞ്ഞാൽ കടയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ചേരുവകളൊക്കെ ചേർത്ത് ആ റോ മെറ്റീരിയൽസിനെ അസംസ്കൃത വസ്തുക്കളെ മാറ്റി രൂപഭേദം വരുത്തി നമ്മുടെ രുചിക്ക് ഇണങ്ങിയ തരത്തിൽ അത് രൂപഭേദം വരുത്തി എടുക്കുന്നതിനാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്.
ദാറ്റ് ഈസ് പർച്ചേസിംഗ് ഐറ്റംസ് റോ മെറ്റീരിയൽസ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് പുട്ടിംഗ് ദം ഇൻ ദ റൈറ്റ് മിക്സ്ചർ ആൻഡ് കുക്കിംഗ് ദം ആൻഡ് ടേണിംഗ് ദം ഇൻ ടു എ യൂസബിൾ പ്രോഡക്റ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി സേ ബൈ മേക്ക്.
ഇനി മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലോ.
സോ വെൻ ഇറ്റ് സേസ് ദാറ്റ് ഹി മെയ്ഡ് മാൻ.
മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി.
ഹി മെയ്ഡ് മാൻ ഔട്ട് ഓഫ് ദി ഡസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട്.
അപ്പോൾ അസംസ്കൃത വസ്തുവായ ഈ മണ്ണിനെ രൂപഭേദം വരുത്തി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആകൃതി ദൈവം ഉണ്ടാക്കി.
സോ ദ റോ മെറ്റീരിയൽ ദാറ്റ് വാസ് ദ ഡസ്റ്റ് ഗോഡ് പുട്ട് ട്രാൻസ്ഫോംഡ് ഇറ്റ് ആൻഡ് വാല്യൂ ആഡഡ് ഇറ്റ് ആൻഡ് മെയ്ഡ് ഇറ്റ് ഇൻ ടു എ മാൻ.
അപ്പൊ നമ്മൾ ആരാ?
സോ ഹു ആർ വി?
നമ്മളാരാ? അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം സ്വർണം എന്നവൻ ഓർക്കുന്നു. അങ്ങനെയാണ്.
സോ ഹു ആർ വി? ഡസ് ഇറ്റ് സേ ദാറ്റ് ഹി നോസ് അവർ ബീയിങ്? വി ആർ മെയ്ഡ് ഓഫ് ഗോൾഡ്. ഇസ് ദാറ്റ് വാട്ട് ഇറ്റ് സേസ്?
പൊടി. വെറും മണ്ണ. വെറും മണ്ണ.
വി ആർ ഓൺലി ഡസ്റ്റ്.
ഈ മണ്ണിന് വേണ്ടി നമ്മൾ എന്ത് പാടാ പെടുന്നല്ലേ.
സോ ഫോർ ദ സേക്ക് ഓഫ് ദിസ് ഡസ്റ്റ് ഹൗ മച്ച് എഫർട്ട് ഡു വി പുട്ട് ഇൻ?
ഇത്രയും കാലത്തിന് ഇടയ്ക്ക് ഈ മണ്ണിന് വേണ്ടി എന്ത് മാത്രം സോപ്പ് നമ്മൾ ഉപയോഗിച്ചു. സോപ്പ് ഉപയോഗിക്കണം കേട്ടോ. സോപ്പ് ഉപയോഗിക്കുന്നതല്ലേ പറഞ്ഞത്.
How much soap have we been using?
എന്ത് പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ.
How much perfume we have been using?
ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ? ഇത് പിന്നെ മണ്ണാണ്.
But even after using all of these things, it's still dust, the body.
ഇനി മണ്ണ് എങ്ങോട്ട് പോകാനുള്ളതാ?
And this dust, where has it to return?
ഈ മണ്ണ് ഇതേപോലെ സ്വർഗ്ഗത്തിലൊന്നും പോവുകയില്ല.
This dust will not enter into heaven just like
മാംസ രക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല.
For flesh and blood shall not enter into heaven.
അതുകൊണ്ട് ഈ പൊടി ഈ മണ്ണ് എന്തായി തീരും?
So what will happen to this dust in the end?
പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ
ചേരും.
അപ്പൊ നമ്മുടെ തിരക്കേറിയ ജീവിത യാത്രക്കിടയിൽ ഇത് വെറും മണ്ണാണെന്നും
വി ഷുഡ് റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ജസ്റ്റ് ഡസ്റ്റ്,
ഇത് മണ്ണിലേക്ക് പോകേണ്ടതാണെന്നും
ആൻഡ് ദിസ് ഹാസ് ടു റിട്ടേൺ ബാക്ക് ടു ഡസ്റ്റ്.
ഒരു പക്ഷെങ്കിൽ നാളെ രാവിലെ അങ്ങനെ ആയേക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്.
ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ടു ഹാവ് ദിസ് തോട്ട് ദാറ്റ് പെർഹാപ്സ് ഈവൻ ടുമോറോ മോർണിംഗ് ഇറ്റ് മൈറ്റ് റിട്ടേൺ ടു ഡസ്റ്റ്.
നമ്മളെല്ലാവരും ദീർഘമായ കാലങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്ന ലോകത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത് ഉൾപ്പെടെ നമ്മളെല്ലാവരും.
വി ആർ ഓൾ ലിവിംഗ് ഇൻ എ ഡ്രീം വേൾഡ് വേർ വി തിങ്ക് ദാറ്റ് വിൽ ബി ലിവിംഗ് ഫോർ എവർ ആൻഡ് എവർ ഇൻ ദിസ് വേൾഡ്.
അപ്പോൾ അനേക പതിറ്റാണ്ട് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ വരിക.
സോ സെവറൽ ഡെക്കേഡ്സ് അഹെഡ് ദീസ് മാറ്റേഴ്സ് ആർ കമിംഗ് ത്രൂ അവർ മൈൻഡ്.
അതിന് കുഴപ്പമൊന്നുമില്ല, ഭാവനയ്ക്ക് ചിലവൊന്നുമില്ലല്ലോ.
ബിക്കോസ് ദേർ ഇസ് നോ മണി ദാറ്റ് വി ഹാവ് ടു പേ ഫോർ
ഇമാജിനേഷൻ. യാഥാർത്ഥ്യബോധം കൂടി നമുക്ക് ഉണ്ടാകണം.
ബട്ട് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് വി ഷുഡ് ഹാവ് എ റിയാലിറ്റി ചെക്ക്.
ഇതൊരു പക്ഷേ വേഗം മണ്ണിലേക്ക് പോകേണ്ടതായിരിക്കാം.
പെർഹാപ്സ് ദിസ് ഷുഡ് ക്വിക്ലി റിട്ടേൺ ടു ദ ഡസ്റ്റ്. ദാറ്റ് തിങ്ക് തോട്ട് ഷുഡ് റൂൾ.
ഞാൻ ഇന്ന് ജീവിച്ചു നാളെ കാണും എനിക്കറിയാൻ പാടില്ല.
ഐ ലിവ് ടുഡേ ടുമോറോ ഹൂ നോസ്.
അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇന്ന് പകലിൽ നിറവേറ്റാൻ കഴിഞ്ഞോ എന്നുള്ളത് ഓരോ വൈകുന്നേരവും തിരിഞ്ഞിരുന്ന് ഒന്ന് ചിന്തിക്കുന്നതാണ്.
സോ എവറി ഈവനിംഗ് ടൈം വി ഹാവ് ടു ടേൺ ബാക്ക് ആൻഡ് ലുക്ക് ആൻഡ് തിങ്ക് വെദർ വി ഹാവ് ഫുൾഫിൽഡ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രിയേറ്റിംഗ് അസ് ദിസ് മോർണിംഗ്.
ഈ മണ്ണ് മണ്ണിലേക്ക് തിരികെ ചേരും.
ദിസ് ഡസ്റ്റ് വിൽ റിട്ടേൺ ബാക്ക്.
അതോടെ ഇവിടുത്തെ കഥ അവസാനിക്കും.
ആൻഡ് വിത്ത് ദാറ്റ് ദ സ്റ്റോറി ഷാൽ എൻഡ് ഓവർ ഹിയർ.
പിന്നെ പണ്ടൊക്കെ പറയുമായിരുന്നു ആറടി മണ്ണിന്റെ ജന്മി.
ആൻഡ് ദെൻ ഇൻ ദ ഓൾഡൻ ടൈംസ് ദേ സേ ദാറ്റ് വി ആർ ദി ഓണർ ഓഫ് സിക്സ് ഫീറ്റ് ഫുട്ട് ഓഫ് ഫീറ്റ് ഓഫ്
ഇപ്പൊ ആറടി കിട്ടുമോ?
Now can we get 6 feet?
ഈ നാളുകളിൽ ഞാൻ പലരുടെ ശവസംസ്കാരത്തിൽ പോകുമ്പോ ഇങ്ങനെ കൈകൊണ്ട് പെട്ടത് ആവട്ടെ വെക്കുക. നേരത്തെ കയറ് രണ്ടുപേർ അപ്പുറത്തുപ്പുറത്ത് നിന്ന് കയറ് കെട്ടി പിടിച്ച് താഴോട്ട് ഇറക്കി ഒരു 10-12 അടി താഴെ ഇല്ല ഒരു 6 അടിയെങ്കിലും താഴേക്കൊക്കെ പൊടി വെച്ചു. ഇപ്പൊ ഒരു 2 അടി കൈകൊണ്ട് ഇങ്ങനെ താത്തു വെക്കുക.
Nowadays when I go for the funerals, things are so very different. Earlier we used to put the coffin so very deep, almost 6 feet deep, but now 2 feet is enough. We can just put it with our hands.
Appo nammal janmiyaanengil ethrayada janmiya?
So if we are truly an owner of land, for how much are we worth?
2.5 vanile janmiya.
Perhaps nowadays it's only 2 feet.
Ee bodha namukku undaganam enna devu nammale kurichu aagrahikkum.
So God's desire is that we should have this realization in us.
അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ താവോട്ട് നോക്കിയാൽ നടക്കാറുള്ളത്.
ദാറ്റ്സ് വൈ വി ഓൾവേസ് വെൻ വി ആർ വാക്കിംഗ് വി ലുക്ക് ഡൗൺ.
അല്ലേ, അത് മേലോട്ട് നോക്കിയാണ്
നടക്കുന്നത്. ഓർ ആർ വി ലുക്കിംഗ് അപ്പ് വെൻ വി ആർ വാക്കിംഗ്?
നമ്മൾ മുകളിലോട്ട് നോക്കിയാലോ പുറകോട്ട് നോക്കിയാലോ? നമ്മൾ നടക്കുന്നതിനെ താവോട്ട് നോക്കിയാൽ.
വി ഡു നോട്ട് ലുക്ക് ബിഹൈൻഡ് ഓർ അപ്വേർഡ്സ്, വി ഓൾവേസ് ലുക്ക് ഡൗൺവേർഡ്സ് വെൻ വി ആർ വാക്കിംഗ്.
അതെന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ദൈവം ചെയ്തിരിക്കുന്നത്?
വൈ ഹാസ് ഗോഡ് ഗിവൻ ദാറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻ?
ഈ മണ്ണ് നമ്മളെ വിളിക്കുക.
ബിക്കോസ് ദിസ് എർത്ത് ഈസ് ബെക്കണിംഗ് അസ്.
ദാ വരൂ സൂര്യ, വേഗം പോര്.
ഇറ്റ്സ് കോളിംഗ് അസ് ടു കം.
ഞാൻ റെഡിയാ.
And the earth says it's ready.
ഞാൻ നിനക്ക് ഒരു കുഴി തരാം.
I will give you a place.
ഞാൻ റെഡിയാ, നീ റെഡി ആണോ?
I am ready. Are you ready?
ഞാൻ റെഡി ആണെന്ന് പറയാൻ കഴിയണം.
We should also be able to reply that we are ready.
അതിനുവേണ്ടി നിലത്തെ മണ്ണ് കൊണ്ട് ദൈവം നമ്മളെ ഉണ്ടാക്കി.
And for that God has created man out of the dust of the ground.
ഈ ദൂതനെ ഉണ്ടാക്കിയതുപോലെ വേണമെങ്കിൽ നമ്മളെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാണിക്യം, മരതകം, വൈഡൂര്യം ഇതൊക്കെ തരാമായിരുന്നു.
Perhaps God could have decorated us just like the angels with sapphires, rubies and so many gems.
പക്ഷേ ദൈവം മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്.
But God has created man out of dust.
ഈ ജീവിതത്തിന്റെ നൈമിഷികതയും നിസാരത്വവും മനസ്സിലാക്കാൻ ലോകത്തിലെ ജനത്തിന് കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
The reason is that if the people of the world are not able to understand that the things here are temporal and fugacious, at least we should be able to understand.
എന്നാൽ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയതായ ശരീരത്തിനകത്ത് ഒരു അമാനുഷികമായ ഒരു സാമാനം ദൈവം വെച്ചിട്ടുണ്ട്.
But in this earthen body that God has created, he has created a superhuman thing in this body.
അതേതാണ്?
What is that?
അതാണ് ആത്മാവും ദേഹിയും.
That is the soul and the spirit.
അതിനോട് ദൈവം എന്ത് ചെയ്തു?
And what did God do towards that?
ദൈവം ഊതി.
God breathed into the nostrils.
എന്തിനാ ഊതിയത്?
Why did God breathe into the nostrils?
നമ്മുടെ ജീവിതവും നമ്മുടെ ശ്വാസവുമായിട്ട് വേർപിരിക്കാൻ കഴിയില്ല.
Because our life and that breath cannot be separated.
വേർപിരിക്കാമോ?
Is it possible to separate?
നമ്മൾ നമ്മുടെ ശ്വാസവുമായിട്ട് വരെ ബന്ധമുണ്ടോ?
Do we have any relation with the breath that we breathe in?
ബന്ധമുണ്ടേ അതേ ഉള്ളൂ.
If there is at all any relation, that is the relation.
ശ്വാസം ഇല്ലെങ്കിൽ,
if we do not have breath in our nostrils,
ശവമാ.
Then we are but a lifeless body.
അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ശ്വാസം കൊണ്ട് ഒരു നിലയിൽ പറഞ്ഞാൽ,
in a way we sustain our life on the strength of the breath.
നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന ആഹാരവും വെള്ളവും അല്ല ശ്വാസമാണ്.
The most closely related matter with our life is not food and water, but it's breath.
അപ്പോൾ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ഊതി എന്ന് പറഞ്ഞാൽ,
so when God blew into the nostrils of man, it means
നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ആധാരവും ദൈവത്തിന്റെ ശ്വാസമാണ്.
That is the foundation and the basis of life is God's breath.
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു.
ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ.
നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
Our Lord Jesus Christ said, I am the way, the truth and the life.
ജീവനിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയുള്ളൂ.
Only from a life can occur.
ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ആരുടെയും ജീവൻ ഉണ്ടായിട്ടില്ല.
And without where there is no life in a thing, a life cannot come.
അങ്ങനെങ്കിൽ ഈ നമ്മുടെ ജീവന്റെ ആധാരം ഏതാണ്? സാക്ഷാൽ ആ ജീവന്റെ റിസർവോയർ ആയ ദൈവം തന്നെയാണ്.
So what is the foundation of our life? It is truly the source of life, that is the Lord Jesus Christ.
അപ്പോൾ ജീവൻ ഇല്ലാതിരുന്ന ഈ മണ്ണിലേക്ക് ദൈവം ഊതിയപ്പോൾ ആ ഊതിയ നിമിഷത്തിൽ ആത്മാവും പ്രാണനും രണ്ടും കൂടി ഒരുമിച്ച് വരാനിടയായി.
And when God blew into this lifeless dust, the life and the spirit began to be came to be enjoined together.
ഇനി മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
So what happens when a person dies?
ഇതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ.
We have to understand this also.
മരിക്കുമ്പോൾ എന്താ സംഭവിക്കും?
What happens to a man when he dies?
ശരീരം ഇവിടെ കിടക്കും.
The body will remain here.
മണ്ണ് മണ്ണിലേക്ക് മടങ്ങിച്ചേരും.
The dust will return to dust.
പിന്നെ ഈ ആത്മാവും ദേഹിയും.
And then what is remaining is the spirit and the soul.
ഇത് രണ്ടും കൂടെ ദൈവസന്നിധിയിലേക്ക് പോകും.
And both of these will go into the presence of God.
ഇത് രണ്ടും കൂടെ പരലോകത്തിലേക്ക് പോകും.
And both of these will go into paradise.
ഞാൻ അടുത്ത കാര്യത്തെ അല്പം വിശദീകരിക്കാമെന്ന് വിചാരിക്കാം.
I'm going to elaborate on the next point.
അപ്പോൾ മണ്ണ് ഇവിടെ കിടന്നാലും മണ്ണല്ലാത്ത അവിടെ ചെല്ലും. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിന്റെ കണക്കുകൾ അന്ന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നൊരു ബോധ്യം ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്.
So even if the dust remains here, what is not dust will go into his presence, and we have to give an account to God, and that thought should rule our minds.
അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ 139-ൽ പറഞ്ഞത്, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും.
That is why the psalmist in Psalms 139 he says like this, for I am fearfully and wonderfully made.
Verse 14. ഈ അത്ഭുതകരമായ സൃഷ്ടിയിൽ മണ്ണും വിണ്ണും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന എന്റെ ഈ ആളത്വത്തിലൂടെ ദൈവം മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് നാം ഓർക്കേണ്ടത്.
സോ വി ഹാവ് ടു റിമൈൻഡ് ഔർസെൽവ്സ് ദാറ്റ് ത്രൂ ദ പേഴ്സൺ ദാറ്റ് ഗോഡ് ഹസ് ക്രിയേറ്റഡ് മീ, വേർ ഹി ഹസ് എൻജോയ്ഡ് ദ ഹെവൻലി ആൻഡ് ദി എർത്ത്ലി, ത്രൂ ദാറ്റ് ബോഡി ഹി വാണ്ട്സ് ടു ടേക്ക് ഗ്ലോറി ഓഫ് ഹിം.
മണ്ണ് കൊണ്ടുണ്ടാക്കി,
ഹി മെയ്ഡ് മാൻ ഔട്ട് ഓഫ് ഡസ്റ്റ്.
ആത്മാവിനെയും പ്രാണനെയും അല്ലെങ്കിൽ ആത്മാവിനെയും ദേഹിയെയും നമ്മിലേക്ക് ഊതി നൽകി.
ആൻഡ് ദ സ്പിരിറ്റ് ആൻഡ് ദ സോൾ ഹി ബ്രീച്ച്ഡ് ഇൻടു അവർ നോസ്ട്രിൽസ്.
ഇനി മൂന്നാമത്തെ വാക്ക്.
ആൻഡ് തേർഡ് ദ തേർഡ് വേർഡ്.
രണ്ടിന്റെ ഏഴ്.
ഇറ്റ് ഈസ് ചാപ്റ്റർ 2 വേഴ്സ് 7.
ദൈവം നമ്മെ നിർമ്മിച്ചു.
And God, the Lord God formed us.
അപ്പോൾ ഉണ്ടാക്കുന്നതും സൃഷ്ടിക്കുന്നതുമല്ല നിർമ്മാണം.
So it says that making and creating is not forming.
നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
So what does it mean to say to form?
വേദപുസ്തകത്തിൽ വരുന്നതിൽ ഒരു സാധാരണ നിർമ്മാണം എന്ന് പറയുന്നത് പാത്ര നിർമ്മാണം എന്ന് പറയാം.
Not the biblical meaning, in a normal way we can say the forming a vessel.
വേദപുസ്തകത്തിലും അങ്ങനെയാണ്.
It is there in the Bible also.
യിർമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്.
It is there in the prophecy according to Jeremiah.
കുശവൻ പാത്രത്തെ നിർമ്മിച്ചു.
Just like a potter makes a vessel.
Forms
a vessel.
വാസ്തവത്തിൽ കുശവൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെങ്കിലും
ദോ ട്രൂലി ദി പോട്ടർ ഇസ് മേക്കിംഗ് ഔട്ട് ഓഫ് ദി ക്ലേ,
ആ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഫോം ചെയ്യാനാണ്.
ബെറ്റർ ദാൻ സേയിങ് മേക്കിംഗ്, ഇറ്റ് ഇസ് മോർ ആപ്റ്റ് ടു സേ ദാറ്റ് ഹി ഫോംഡ് ദി വെസൽ.
എന്താ ഈ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം?
സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ഫോം?
കുശവൻ പാത്രം ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ.
യു മൈറ്റ് ഹാവ് സീൻ ഹൗ ദി പോട്ടർ മേക്സ് ദി വെസൽ ഔട്ട് ഓഫ് ക്ലേ.
വളരെ രസകരമായ ഒരു കാഴ്ചയാണത്.
ഇറ്റ് ഇസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സീൻ.
ഒരു കുശവന്റെ മുമ്പിൽ ഒരു മനോഹരമായ ഒരു ചക്രം ഉണ്ടായിരിക്കും.
ആൻഡ് ഹി വിൽ ഹാവ് ദ പോട്ടേഴ്സ് വീൽ ബിഫോർ ഹിം.
അതിന്റെ ഇടതുവശത്തായിട്ട് കുറെ മണ്ണ് കളിമണ്ണ് കുഴിച്ചിരിക്കും.
ആൻഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഹി വിൽ ഹാവ് എ ലംപ് ഓഫ് ക്ലേ.
എന്നിട്ട് അദ്ദേഹം ആ ചക്രം ഇങ്ങനെ കറക്കും.
ആൻഡ് ഹി വിൽ റൊട്ടേറ്റ് ദ പോട്ടേഴ്സ് വീൽ.
അതിനുശേഷം ഈ കൈകൊണ്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ എടുക്കും.
ആൻഡ് വിത്ത് ഹിസ് ഹാൻഡ്സ് ഹി വിൽ ഡ്രോ എ ലംപ് ഓഫ് ക്ലേ.
ആ കറങ്ങുന്ന ആ ചക്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന മണ്ണ് ഇങ്ങനെ കൂടി വെച്ച് ഒന്ന് തിരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനോഹരമായ ഒരു പാത്രമായിട്ട് വരിക.
ആൻഡ് ഹി വിൽ ടേക്ക് ദ ക്ലേ ആൻഡ് ഹി വിൽ കീപ് ഇറ്റ് ഓൺ ദ പോട്ടേഴ്സ് വീൽ ആൻഡ് വിത്ത് ദി സ്ലൈറ്റ് സ്ലേ ഓഫ് ഹിസ് ഹാൻഡ്സ് ഹി വിൽ ബി ഏബിൾ ടു ഫോം എ വെസൽ.
അപ്പൊ ആദ്യം ഒരു കലം ഉണ്ടാക്കി.
So firstly he is making a pot.
അടുക്കളയിൽ കഞ്ഞി വെക്കാനുള്ള കലം.
And that is intended for making the porridge in the kitchen.
രണ്ടാമത് അതുപോലെ തന്നെ ഒരു ഒരു കുറച്ച് മണ്ണെടുത്തു.
ആൻഡ് സെക്കൻഡ്ലി ഹി ടേക്സ് സം മോർ യെറ്റ് സം മോർ ലംപ് ഓഫ് ക്ലേ.
അതിനുശേഷം ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതാണ്.
ആൻഡ് അഗൈൻ വി സീ ഹിം റണ്ണിംഗ് ഹിസ് ഹാൻഡ്സ് അറൌണ്ട് ദ പോട്ടേഴ്സ് വീൽ.
ഓ, മീൻകറി വെക്കാനുള്ള ഒരു ചട്ടി.
ആൻഡ് ദെൻ യെറ്റ് അനദർ വെസൽ ടു മേക്ക് ഫിഷ് കറി.
മൂന്നാമത് ഒരു ഒരു കൈ മണ്ണെടുത്തു.
ആൻഡ് തേർഡ് യെറ്റ് അഗൈൻ ഹി ടേക്സ് എ ലംപ് ഓഫ് ക്ലേ.
ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു.
ആൻഡ് ഹി റൺസ് ഹിസ് ഹാൻഡ്സ് അഗൈൻ.
വളരെ മനോഹരമായ ഒരു കൂച്ച ഒരു കൂച്ചട്ടി ഉണ്ടായി.
ആൻഡ് ഹി ഈസ് ഏബിൾ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ വാസ്.
ഒരു മനോഹരമായ പൂജയുണ്ടാക്കി.
ആൻഡ് ദെൻ ഹി മേക്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ.
ഇതെങ്ങനെ കുശവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്?
ഹൗ ഡിഡ് ദി പോട്ടർ മേക്ക് ഓൾ ഓഫ് ദീസ് ഡിഫറെന്റ് വെസൽസ്?
ഒരേ മണ്ണല്ലേ?
Is it not the same lump of clay?
ഒരേ ചക്രമല്ലേ?
Is it not the same potter's wheel?
ഒരു കുശവനല്ലേ?
Is it not the one potter?
പിന്നെന്തുകൊണ്ട് ഇങ്ങനെ പലതും പലതായി ഉണ്ടായത്?
So how was he able to make form all these things differently?
കുശവന്റെ മാസ്റ്റർ മൈൻഡിൽ ഒരു ഉദ്ദേശമുണ്ട്.
ബിക്കോസ് ഹി ഹാസ് എ പർപ്പസ് എ മാസ്റ്റർ മൈൻഡ് ഇൻ ഹിസ് മാസ്റ്റർ മൈൻഡ്.
ആ മനസ്സിൽ അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു കലം വേണം, ഒരു ചട്ടി വേണം, ഒരു പൂച്ചട്ടി വേണം.
ആൻഡ് ഇൻ ഹിസ് മൈൻഡ് ഹി ഹാസ് ഓൾറെഡി പ്രീ പർപ്പസ് ദാറ്റ് ഹി ഹാസ് ടു ഹാവ് എ പോട്ട്, എ വെസൽ ആൻഡ് ഓൾസോ എ ഫ്ലവർ വാസ്.
അതുകൊണ്ട് ചട്ടിയോ പാത്രമോ എന്തും ആയിക്കൊള്ളട്ടെ, അതിന് കുശവനോട് സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കുശവനോട് എന്ത് പറയണം?
So the vessel, whatever it might be, if it were able to talk, what would have told the potter?
ഈശോ നിന്റെ ഇഷ്ടമല്ല ഇങ്ങനെ എന്നെ ഉണ്ടാക്കിയത്.
Is it not your will that you have made me like this?
ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും പറയാനില്ല.
So I have no complaints against you.
എന്നെ നീ ചട്ടിയാക്കി അടുക്കളയിലാക്കിയല്ലോ.
You have made me a vessel to be in the kitchen.
ഒരു പൂച്ചട്ടി ആയിരുന്നെങ്കിൽ വീടിന് മുന്നേ ഞാൻ വന്നിരുന്നേനെ.
If I was a flower vase, I would have been in the living room of the house.
പക്ഷേ നീ എന്നെ ഇവിടെ ആക്കിയിരിക്കയാ.
But you have made me to remain here.
ഞാൻ നിന്നോട് നന്ദി പറയാ.
And I thank you.
നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ.
Since you have made me like this.
ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ പാത്രത്തിൽ കഴിയില്ല.
And the vessel does not have the ability to say anything beyond this.
ഞാൻ ചോദിക്കട്ടെ, നമ്മളെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഭൂമിയിൽ ആക്കിയിരിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് എന്ത് പറയണം?
So since God has created formed us like this and put us in the world, what should we say to God?
എന്ത് പറയണം?
What should we be able to say to him?
ഓ, ഞാൻ ഒരു പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു.
If God had made me as a woman, I would not have so much tension.
വീട്ടിലെ ജോലി ജീവിച്ചാൽ മതിയായിരുന്നു.
Yeah, it would be enough if I just work in my home.
വെയിൽ കൊള്ളാനും പോണ്ട, ഓഫീസിലെ പോണ്ട.
I don't have to go to the office and be sunburned.
മറുവശത്ത് ഒരു സ്ത്രീ പറയാ,
on the other side the woman might say like,
എന്നെ പുരുഷനെ ആശ്രയിച്ചിരുന്നെങ്കിൽ,
oh how it would have been better if I was created as a man.
10 മാസം വരെ മൂന്നാല് അഞ്ച് പിള്ളേരെ ചുമന്നുകൊണ്ടൊന്നും ആവശ്യമില്ലായിരുന്നു.
I would not have to have to bear the burden of bringing forth the children.
പിന്നെ പിള്ളേരെ അറ്റകുറ്റങ്ങൾ അങ്ങേരാണ് നോക്കുന്നില്ല, എല്ലാം ഞാൻ വേണോ.
And all the nursing of the children I have to do, it's not the husband.
എന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ആക്കിയത്?
God, why did you create form me like this?
വേറൊരാൾ ചോദിക്കാം, ദൈവം എന്തുകൊണ്ടാണ് എന്നെ ആറ് അടി പൊക്കത്ത് സൃഷ്ടിച്ചത്?
Another person might be asking, why did you create me with 6.5 feet?
മറ്റൊരു പെങ്കച്ചി ചോദിക്കാം, ദൈവം എന്തുകൊണ്ടാണ് എന്നെ 4 അടി ആക്കിയത്? കല്യാണം ആലോചിച്ചിട്ട് നടക്കുന്നില്ല.
Another girl might have a complaint, why did you create me 4 feet tall only?
എന്നെ എന്തുകൊണ്ടാണ് വെളുത്തതായി സൃഷ്ടിച്ചത്? എന്നെ എന്തുകൊണ്ടാണ് കറുത്തതായി സൃഷ്ടിച്ചത്?
Why you made me fair, why you made me dark?
എന്തുകൊണ്ടാണ് എന്റെ IQ കുറഞ്ഞു പോയത്?
Why is my IQ less?
പ്രിയപ്പെട്ടവരെ, നമ്മെ എന്താക്കിയിരിക്കുന്നോ അതിന്റെ പിൻപിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാനും മഹത്വം അർപ്പിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം.
The first lesson is that whatever be the manner in which God has formed us, we should be able to thank him and to bring forth glory.
ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം എന്റെ ഈ മുഴുവൻ ആണത്വത്തെ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കണം, നന്ദി പറയണം, ഇതിന് എനിക്ക് കഴിയേണ്ടത്.
സിൻസ് മൈ ഹോൾ പേഴ്സണാലിറ്റി ഗോഡ് ഹാസ് മെയ്ഡ് ദാറ്റ് ഐ മൈറ്റ് ബി ഏബിൾ ടു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്, ദാറ്റ് ഈസ് ദ പേർപ്പസ് ആൻഡ് ഐ ഷുഡ് ബി ഏബിൾ ടു ഫുൾഫിൽ.
ഈ രണ്ടാമത്തെ പാഠത്തിലേക്ക് വരാം.
നൗ ലെറ്റ് എസ് ഗോ ടു ദ സെക്കൻഡ് ലെസൺ.
മനുഷ്യൻ ദൈവത്തെ വെളിപ്പെടുത്തണം.
വൺ ഈസ് ദാറ്റ് മാൻ ഷുഡ് മാനിഫെസ്റ്റ് ഗോഡ്.
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ലോകത്തെ ജീവിക്കണം.
സിൻസ് ഗോഡ് ഹാസ് മെയ്ഡ് മാൻ, ഹി ഷുഡ് ലിവ് ഇൻ ദ വേൾഡ് ആസ് എ ബുക്ക് ദാറ്റ് റിവീൽസ് ദ മാനിഫെസ്റ്റ് ഗോഡ്.
നമ്മൾ ആ ആശയം പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്.
വി റീഡ് ദാറ്റ് ട്രൂത്ത് ഇൻ സെവറൽ പാർട്സ് ഓഫ് ദ സ്ക്രിപ്ചർ.
നാം 26-ാം വാക്യത്തിൽ വായിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും.
വി റീഡ് ഇൻ വേഴ്സ് 26, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ഇൻ ലൈക്നെസ്.
ഞാൻ ഈ സ്വരൂപത്തെക്കുറിച്ച് നേരത്തെ നടന്ന ക്ലാസ്സിൽ ഒന്ന് ഓർപ്പിക്കുകയുണ്ടായി.
ഇൻ ദ എർലിയർ ക്ലാസ് ഐ റിമൈൻഡഡ് യു അബൌട്ട് ദ മീനിംഗ് ഓഫ് ഇമേജ്.
എന്നാൽ സാദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞില്ല.
ബട്ട് റിഗാർഡിംഗ് ലൈക്നെസ് ഐ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ.
സ്വരൂപം, ഇമേജ് എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഗുണവിശേഷങ്ങൾ, സ്വഭാവം.
ദി ഇമേജ് ടോക്സ് അബൌട്ട് ദി ഇന്റേണൽ ആട്രിബ്യൂട്ട്സ്, ദ ക്യാരക്ടേഴ്സ്,
ഗുണവിശേഷങ്ങൾ,
ദി ആട്രിബ്യൂട്ട്സ്.
ആ ദൈവികമായ സ്വഭാവങ്ങൾ പകരപ്പെടുന്ന തരത്തിലുള്ളതായ സ്വഭാവങ്ങളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്.
ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ എ മാനർ ഇൻ വിച്ച് ദ ഗോഡ്ലി ആട്രിബ്യൂട്ട്സ് ആർ പോർഡ് ഔട്ട് ഇൻ ടു മാൻ.
അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയും.
ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ അവർ ഡെയിലി ലൈഫ് ടു റിവീൽ ഗോഡ്സ് ക്യാരക്ടർ ആൻഡ് വി ഷുഡ് ബി എബിൾ ടു ഡു ദാറ്റ്.
ഇനി രണ്ടാമത്തെ ദൈവത്തിന്റെ സാദൃശ്യം.
ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലൈക്നെസ്.
എന്ന് സാദൃശ്യം എന്ന് പറഞ്ഞാൽ,
സോ വാട്ട് ഇസ് ദ മീനിംഗ് ഓഫ് ലൈക്നെസ്?
സ്വരൂപം മനസ്സിലായി.
വി നോ ദ മീനിംഗ് ഓഫ് ഇമേജ്.
സാദൃശ്യം എന്ന് പറഞ്ഞാൽ ലൈക്നെസ് എന്താ?
സോ വാട്ട് ഡസ് ലൈക്നെസ് മീൻ?
അതുപോലെ ഇത്,
ജസ്റ്റ് ലൈക്ക് ദി അതർ വൺ, അനദർ വൺ.
അതാണല്ലോ സാദൃശ്യം എന്ന് പറഞ്ഞാൽ.
ദാറ്റ് ഇസ് ദ മീനിംഗ് ഓഫ് ഇമേജ്
അല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു. ഇപ്പൊ പറയാം, ചന്ദ്രനെ പോലെ രാജാവിന്റെ മുഖം, ചന്ദ്രനെ പോലെ ഉപമാലങ്കാരം എന്ന് പറയും.
വി സേ വെരി സിംബോളിക്, ഇറ്റ്സ് എ സിമിലി.
അപ്പൊ ദൈവത്തെ പോലെ, ദൈവത്തിന്റെ സാദൃശ്യമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ,
വെൻ വി സേ ദാറ്റ് വി ആർ ജസ്റ്റ് ലൈക്ക് ഗോഡ്, വെൻ വി ഹാവ് ഹിസ് ഇമേജ്, വാട്ട് ഡസ് ഇറ്റ് മീൻ?
എന്തായിരിക്കണം ദൈവത്തിന്റെ സാദൃശ്യം? നമ്മൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നു വായിക്കുന്നുണ്ട് സാദൃശ്യം. സാദൃശ്യം എന്താ സാദൃശ്യം എന്ന് പറഞ്ഞു?
So what does the word likeness mean? Just like God's likeness.
നമ്മുടെ കഴിഞ്ഞ മൂന്ന് ക്ലാസുകളിൽ അതിൽ ആദ്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ദൈവത്തിലുള്ള തൃത്വമാണ്.
in the earlier three classes, most importantly, we thought about the Trinity in the Godhead.
ഏക ദൈവത്തിലുള്ള മൂന്ന് ഘടകങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ.
Three persons in the one deity.
ഏക ദൈവത്തിലെ മൂന്ന് വ്യത്യസ്ത ആളത്വങ്ങൾ.
The three different persons in the one Godhead.
മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴോ?
But what about it when he created man?
ആ ദൈവത്തിന്റെ അതേ സാദൃശ്യം അതുപോലെ ഇത്.
Just like God, he also created man.
ആദം മാത്രമല്ല,
not only Adam,
വേറെ രണ്ട് ഭാഗങ്ങളിലെങ്കിലും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യതരമാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്.
In at least two portions it has been mentioned that we ourselves have been created in God's image.
യാക്കോബിന്റെ ലേഖനം 3:9.
James chapter 3 and verse 9.
അവിടെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനെ ശപിക്കരുതെന്ന് വായിക്കുന്നുണ്ട്.
There it says that do not curse a man who has been created in God's image.
റോമാലേഖനം 5:5 വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്ന് വായിക്കുന്നുണ്ട്.
And in Romans chapter 5 it is mentioned that the likeness of the one who is going to come.
അതായത് കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ അവൻ എങ്ങനെ വരുമോ ആ സാദൃശ്യത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്.
That is when the Lord Jesus Christ is going to come, his likeness that he has, it wasn't the same likeness that Adam was created.
എന്തായി പറഞ്ഞില്ലേ അർത്ഥം?
What is the meaning of what is being mentioned?
ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടായി.
When God set about to create man, he already had the blueprint in his mind.
മനുഷ്യൻ പാപം ചെയ്യുന്ന ദൈവത്തിനറിയാം.
God already knew that man would sin.
അവനെ രക്ഷിക്കുന്ന കാര്യം ദൈവം തീരുമാനിച്ചു.
God also knew that he will bring salvation.
അപ്പോൾ ഞാൻ എന്റെ ഭാവനയിൽ പറഞ്ഞിട്ട് വചനത്തിൽ തെളിവൊന്നുമില്ല.
So let me just bring out my imagination. It's not in the scripture.
ദൈവത്തിന്റെ ത്രിത്വം പിതാവുത്ര പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം.
So let's imagine that the three persons in the Trinity, God the Father, the Son and the Holy Spirit are discussing.
അവർ ചർച്ച ചെയ്തതായിട്ട് 1:26 വായിക്കുന്നുണ്ടല്ലോ.
In 1:26 we know that they talked among themselves.
നമ്മുടെ.
Let us make.
അപ്പൊ പിന്നെ ഒരു പ്രശ്നം വന്ന് കാണും.
So then there could be another
problem. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം കണ്ടു ആദാം തന്നെ പാപം ചെയ്യും.
In his omniscience he has seen that Adam himself is going to sin.
അങ്ങനെ വന്നാൽ നമ്മുടെ മഹത്വത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും?
So then what can be done for accomplishing our glory?
അവനെ വീണ്ടെടുക്കണം.
We have to save him.
അവനെ എങ്ങനെ വീണ്ടെടുക്കും?
How will we redeem him?
അപ്പോ ത്രിത്വത്തിലെ രണ്ടാമനായ അല്ലെങ്കിൽ രണ്ടാമത്തെ ആളത്വമായ ക്രിസ്തു പറഞ്ഞു കാണും.
And the second person of the Trinity, Christ, he would have said like this.
ഞാൻ പോകാം.
I will go.
ഞാൻ പോയി രക്ഷിക്കാം.
I will go and redeem them.
അപ്പോ ചോദ്യം പിന്നെ ഉണ്ടായി കാണും.
So again questions would have arisen.
അതെങ്ങനെ ആത്മരൂപിയായ നീ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെടാൻ പോകുന്ന മനുഷ്യനെ രക്ഷിക്കാൻ പോകുന്നത്?
ഹൗ ക്യാൻ യു ഹു ആർ ഓഫ് സ്പിരിച്വൽ നേച്ചർ ഗോ ടു റെഡീം മാൻ ഹു ഈസ് ഓഫ് ഡസ്റ്റ്?
അപ്പൊ ത്രിത്വം പിന്നെ തീരുമാനിച്ചു കാണും.
അഗൈൻ ദ ട്രിനിറ്റി വുഡ് ഹാവ് കം ടു ദിസ് ഡിസിഷൻ.
മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നുവോ അതിന്റെ പ്രതിരൂപത്തിൽ ആദാമിനെ ഉണ്ടാക്കും.
സോ ദ വുഡ് ഹാവ് ഡിസൈഡഡ് ലൈക് ദിസ്, വെൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു കം ഇൻ ടു ദി എർത്ത്, വട്ട് ഫോം ഹി വിൽ ഹാവ് ഇൻ ദ വെരി സെയിം ഫോം വി ഷുഡ് ക്രിയേറ്റ് മാൻ.
എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന ആ ബ്ലൂ പ്രിന്റ് കഴിഞ്ഞ കാലം നിത്യത്തിലെ ദൈവം തയ്യാറാക്കി.
ദാറ്റ് ഇസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബോഡി വാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഇൻ ഇറ്റേണിറ്റി പാസ്റ്റ്.
അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു.
That is why we read in the Psalms like this, you have prepared a body for me.
ആ ശരീരത്തിൽ,
and in that body,
ഒരു തല, രണ്ട് കൈകൾ, ഒരു ഉടല, കാലുകൾ ഇതെല്ലാം ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ നേരത്തെ ആ ബ്ലൂ പ്രിന്റിൽ ഉണ്ടായിരുന്നു.
God already had purpose that that body should have a head, two hands, two feet and likewise.
ആ രൂപത്തിലാണ് ആദാമിനെ ഉണ്ടാക്കിയത്.
And it was in that image that God created
him. ഏതാണ്ട് 4000 വർഷം കഴിഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നത്.
And almost 4000 years later it was in the very same image that Jesus came as man.
അപ്പോൾ ആ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികൾ പിതാവുത്ര പരിശുദ്ധാത്മാവ് എങ്ങനെ ഏകമായി ചേർന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരാളത്വത്തിൽ ഒരു ദേഹം, ഒരു ദേഹി, ഒരാത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളോടുകൂടെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി.
So just like how the three persons in the Trinity are in unison with each other, in the same way he created man with the three components that are the body, the soul and the spirit.
അതുകൊണ്ട് ഈ മൂന്ന് ഘടകങ്ങളിലൂടെയും ദൈവം ആരാണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്താൻ കഴിയും.
And through these three aspects that we have in man, we should be able to reveal to God, to the world, who God is.
ഏത് ഘടകങ്ങളിലൂടെ?
Through which of the parts?
ഏത് ഘടകങ്ങളിലൂടെയാ?
Which are the three parts?
ചോദ്യം എന്താണ്?
It's a simple question.
നമ്മുടെ ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തും? പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ സാധന പാഠത്തിൽ നിന്ന് ദൈവത്തെ വെളിപ്പെടുത്തണം ഏത് ഘടകങ്ങളിലൂടെ? ഇത് ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മളുള്ള മൂന്ന് ഘടകങ്ങൾ, ദേഹം ആണോ? സങ്കടത്തോടെ വേണ്ട തെറ്റ്. ഉണ്ടാക്കിയപ്പോൾ ദേഹം ആദ്യം ഉണ്ടാക്കി, പിന്നെ ദേഹി ആത്മാവിനുണ്ടാക്കി. പക്ഷെ വേദപുസ്തകം ഈ ക്രമത്തിലല്ല പറയുന്നത്.
When God created, first he created the body and then he breathed the soul and the spirit, but it is not in that order that the word of God is talking.
രണ്ട് വാക്യങ്ങൾ നോക്കി, 1 തെസ്സലോനിക്കർ 5:23 വാക്യം, എബ്രായർ 4:12.
1 Thessalonians chapter 5 and verse 13. verse 23. Now may the God of peace himself sanctify you completely, and may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ.
ഇവിടുത്തെ ക്രമം എങ്ങനെയാണ്?
What is the order that is mentioned here?
ആത്മാവും പ്രാണനും ദേഹവും.
Spirit, soul and body.
ഇത് എബ്രായർ 4:12 ഇവിടെ ഇത് തന്നെയാണ്, ഏകദേശം ഇത് തന്നെയാണ്.
Let us read Hebrews chapter 4 and verse 12. For the word of God is living and powerful, sharper than any two-edged sword, piercing even to the division of the soul and the spirit and of the joints and marrow, and is a discerner of the thoughts and intents of the
heart. Joints and marrow evdiya varudhu?
So joints and marrow, of which part does it belong?
Edu oduvila.
It comes in the very last.
Nammal edu bhashayil ee moonu components la paranjal engane parayarullu?
So in whichever language we say these three components, in which order do we say?
ഇംഗ്ലീഷിലാണേലും മലയാളത്തിലാണേലും തമിഴിലാണേലും ഏത് ഭാഷ പറഞ്ഞാലും ദേഹം ദേഹി ആത്മാ ബോഡി മൈൻഡ് സ്പിരിറ്റ്.
വെദർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് മലയാളം ഓർ തമിഴ്, ഇൻ ഓൾ ദി ലാംഗ്വേജസ് വി സേ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ്.
ദൈവം പറഞ്ഞത് എങ്ങനെയാണ്?
ബട്ട് ഹൗ ഡസ് ഗോഡ് സേ ദാറ്റ്?
ആത്മാവ് പ്രാണൻ ദേഹം.
ഹി സേസ് ലൈക് ദിസ്, ദി സ്പിരിറ്റ് സോൾ ആൻഡ് ദി ബോഡി.
എന്തുകൊണ്ട് ക്രമം തിരിഞ്ഞു പോയത്?
വൈ ഡിഡ് ഹി ചേഞ്ച് ദി ഓർഡർ?
നമുക്ക് ഏറ്റവും പ്രധാനമായ ദേഹമാണ്.
ബിക്കോസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ അസ് ഇസ് ദ ബോഡി.
അതുകൊണ്ട് ദേഹത്തിന് വേണ്ടി നമ്മൾ ഏറെ അധ്വാനിക്കും.
സോ വി ആർ ലേബറിംഗ് എ ലോട്ട് ഫോർ ദ ബോഡി.
പിന്നെ നമ്മുടെ പ്രാണൻ ദേഹിക്ക് വേണ്ടിയാണ്.
ആൻഡ് ദെൻ വി ആർ ലേബറിംഗ് ഫോർ ദ സോൾ.
വായിക്കുക, പഠിക്കുക, അറിയുക, അതെല്ലാം നമ്മുടെ ദേഹിയ.
ദാറ്റ് ഇസ് ദ മൈൻഡ്. വി റീഡ് ആൻഡ് വി ഗെയിൻ നോളജ്.
പിന്നെ നേരം കിട്ടിയാൽ,
ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ടൈം ലെഫ്റ്റ്,
എന്തിനുവേണ്ടി പരിശ്രമിക്കും?
ഫോർ വാട്ട് വിൽ വി സ്പെൻഡ് ദ ടൈം?
ആത്മാവിനും ആത്മീയമായ കാര്യങ്ങൾക്കും വേണ്ടി.
വി വിൽ സ്പെൻഡ് ദ ടൈം ഫോർ ദ സ്പിരിറ്റ് ആൻഡ് ഫോർ ദ സ്പിരിച്വൽ.
ദൈവത്തിന്റെ ക്രമം ഏതാണ്?
ബട്ട് വാട്ട് ഇസ് ദി ഓർഡർ ദാറ്റ് ഗോഡ് ഹാസ് സെറ്റ്?
മുമ്പേ ആത്മാവിനെ ആയിരുന്നു നോക്കണം.
ഫസ്റ്റ് യു ഹാഡ് ടു ലുക്ക് ടു ദ മാറ്റേഴ്സ് ഓഫ് ദ സ്പിരിറ്റ്.
ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക.
യു ഹാഡ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ സ്പിരിച്വൽ മാറ്റർ.
രണ്ടാമത്തെ ദേഹിയുടെ കാര്യം.
സെക്കൻഡ് ദ മാറ്റേഴ്സ് ഓഫ് ദ മൈൻഡ് ഓഫ് ദ സോൾ.
മൂന്നാമത്തെ ദേഹം.
ആൻഡ് തേർഡ്ലി ദ ബോഡി.
ഇനി വീണ്ടും ഈ മൂന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ.
ആൻഡ് അഗൈൻ ഐ ഹാവ് നോട്ട് മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ കമ്പോണന്റ്സ്.
എന്താ ഈ ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം?
സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ്?
ഞാൻ ഒരു ലളിതമായ വാക്യങ്ങൾ പറയാം.
ലെറ്റ് മീ മെൻഷൻ ഇറ്റ് വെരി സിംപ്ലി.
ആത്മാവ് ദൈവബോധത്തിന് ഇരിപ്പിടമാണ്. ഇറ്റ്സ് എ സീറ്റ് ഓഫ് ഗോഡ് കോൺഷ്യസ്നെസ്.
ദ സ്പിരിറ്റ് ഈസ് ദ സീറ്റ് ഓഫ് ഗോഡ് കോൺഷ്യസ്നെസ്.
വേദപുസ്തകത്തിൽ ഈ ആത്മാവിനെ പൊതുവെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹൃദയവുമായിട്ടാണ്.
In the scriptures, the spirit is generally talked about in relation with the heart.
അതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കാന്നൊക്കെ പറയുന്നത്.
That is why it's mentioned, believe with your heart.
എന്നാൽ ഈ ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്?
But what does it mean when we say the word soul?
ദേഹി നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക.
The soul is related with our mind.
Soul is a seat of self-consciousness.
Soul is a seat of self-consciousness.
അതായത് നമ്മുടെ സ്വയബോധത്തിന് ഇരിപ്പിടമാണ് ദേഹി.
That is the seat of our self-consciousness, the soul.
അപ്പോൾ ആത്മാവ് ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവവുമായിട്ട് ബന്ധപ്പെടാനും നമ്മെ സഹായിക്കുന്ന ദൈവബോധത്തിന്റെ ഇരിപ്പിടമാണ്.
The spirit is the seat of God consciousness that enables us to know about God and to learn things about God.
എന്നാൽ ഈ ദേഹി അല്ലെങ്കിൽ പ്രാണൻ സോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വയബോധത്തിന് ഇരിപ്പിടമാണ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താകണം, നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, അതൊക്കെ ചിന്തിക്കാനുള്ളതാണ് ഈ ദേഹി എന്ന് പറയുന്നത്.
But the soul being the seat of self consciousness, it is always interested in knowing about who we are, what we will become and what are our desires.
അത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്.
It is related with our intellect.
ഇനി എന്താണ് ദേഹം എന്ന് പറയുന്നത്?
So what does it mean, the body?
ദേഹം എന്ന് പറയുന്നത് പരിസര ബോധത്തിന് ഇരിപ്പിടമാണ്.
ഇറ്റ് ഇസ് ദി സീറ്റ് ഓഫ് വേൾഡ് കോൺഷ്യസ്നെസ്.
ഈ പരിസരങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന,
ഇറ്റ് റിലേറ്റ്സ് അസ് വിത്ത് അവർ സറൗണ്ടിങ്സ്.
അപ്പോ രണ്ടു മൂന്ന് സർക്കിളുകൾ ഒന്നിനകത്ത് മറ്റൊന്നായിട്ട് വരച്ചാൽ,
സോ ഇഫ് യു ഹാവ് ടു ഡ്രോ സർക്കിൾസ് ഇൻസൈഡ് സർക്കിൾ,
ആ സർക്കിൾ ഏറ്റവും അകത്ത് നമുക്ക് ആത്മാവ് നേടുക.
സോ ഇൻ ദ വെരി സെന്റർ, ദ സെന്റർ സർക്കിൾ വി റൈറ്റ് സ്പിരിറ്റ്.
അതിന്റെ വെളിയിലുള്ള ഭാഗത്ത് നമുക്ക് ദേഹിയം നേടുക.
ആൻഡ് ദ സർക്കിൾ ഔട്ട്സൈഡ് ദ സ്പിരിറ്റ് വി കൻ റൈറ്റ് ഇറ്റ് ആസ് ദ സോൾ.
ഇനി അതിന്റെ വെളിയിലുള്ള ഭാഗത്ത് ദേഹമെന്ന് നേടുക.
ആൻഡ് ദ വെരി ഔട്ടർ സർക്കിൾ വി കൻ ലേബിൾ ഇറ്റ് ആസ് ബോഡി.
ഇനി ദേഹിയിലേക്കും ആത്മാവിലേക്കുമുള്ള വിവരങ്ങൾ എങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
സോ ഹൗ ഡു വി ഗെറ്റ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ്?
ഈ ശരീരത്തിലൂടെ, ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളുണ്ട്.
വി ഹാവ് ദ 5 സെൻസസ് ഇൻ ദ ബോഡി.
ആ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ പരിസരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്.
ആൻഡ് ഇറ്റ് ഇസ് ത്രൂ ദ 5 സെൻസസ് ദാറ്റ് വി ഗെയിൻ ഇൻഫർമേഷൻ ഫ്രം ദ സറൗണ്ടിങ്.
ഈ പ്രസംഗം കേൾക്കുന്ന ചെവിയിലൂടെയാണ്.
യു ലിസൺ ടു ദ സെർമൺ ത്രൂ യുവർ ഇയർ.
കണ്ണിൽ കൂടെയാണ് പ്രസംഗിക്കുന്ന ആളെ കാണുന്നത്.
യു ആർ സീയിങ് ദ പ്രീച്ചർ ത്രൂ യുവർ ഐസ്.
അടുത്തിരിക്കുന്ന ആളെ തൊടുമ്പോൾ സ്പർശിക്കുക.
ആൻഡ് വെൻ യു ടച്ച് ദി അതർ പേഴ്സൺ യു ഹാവ് ദ സെൻസ് ഓഫ് ടച്ച്.
നാവിലൂടെയാണ് രുചിക്കുന്നത്.
ആൻഡ് യു ടേസ്റ്റ് ത്രൂ യുവർ ടങ്.
അപ്പൊ ചെവി, കണ്ണ്, നാവ്, മൂക്ക്, കയ്യ് അല്ലെങ്കിൽ സ്പർശനം, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക.
സോ ത്രൂ ദ 5 സെൻസസ് വി ഗെയിൻ കളക്ട് ഇൻഫർമേഷൻ. information.
ഈ ഇൻഫർമേഷനുകളെല്ലാം നമ്മൾ എങ്ങോട്ടാ വിടുന്നത്?
And all this information, where do we pass it on to?
അതല്ല ദേഹിയിലേക്കാണ് ചെല്ലുന്നത്.
We send it to the mind, to the soul.
നമ്മൾ കാണുന്ന കാര്യം ഉടനെ നമ്മുടെ ദേഹിയിലേക്ക് ബുദ്ധിയിലേക്കാണ് ചെല്ലുന്നത്.
What we see, we send it to our intellect, to
നമ്മുടെ കണ്ണിൽ നിന്ന് ആ സന്ദേശം തലച്ചോറിലേക്ക് ചെല്ലുക.
The messages are sent from the eyes to the brain.
കാലിൽ നിന്ന് സന്ദേശം തലച്ചോറിലേക്ക് ചെല്ലുക.
Just like the messages are sent from the leg to the brain.
ഇനി അതൊരു വലിയ ഫാക്ടറിയാണ്.
And that itself is a big factory.
അവിടെ നിന്ന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അങ്ങോട്ട് ചെല്ലാറുണ്ട്.
So whatever is needed and whatever is not needed, all of them are reached the brain.
എന്നുപറഞ്ഞാൽ ടെലിഫോൺ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കാറുണ്ട്, ഉപദേശിമാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും കുറ്റങ്ങളെല്ലാം കേൾക്കാറുണ്ട്.
That is the same, when we telephone, we speak, we seek the good things, sometimes we gossip.
പിന്നെ പോകുന്ന വഴിക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കാണാറുണ്ട്.
And while we are journey, we see things to be seen and not to be seen.
വേണ്ടതും വേണ്ടാത്തതും എല്ലാം തൊടാറുണ്ട്.
And we touch things that should be touched and should not be touched.
അപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൂടി നമ്മുടെ ദേഹിയിലേക്ക് ചെല്ലുകയാണ്.
So all of this information together, they reach the brain.
അപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം,
but as far as a believer, a saved child of God,
ആ ദേഹിക്ക് ഒരു അരിപ്പ വേണം.
That soul should have a filter.
എന്തിനാണ് അരിപ്പ?
What is the filter for?
വേണ്ടാത്ത അതേപടി തള്ളിക്കളയാം.
So whatever is needed, not needed, should be discarded.
നല്ലത് മാത്രം ആത്മാവിലേക്ക് വിടാനും വേണ്ടിയുള്ള ഒരു അരിപ്പ വേണം.
And only what is good should be sent forth to the spirit, and such kind of a filter a believer should have.
അനേക വിശ്വാസികൾക്ക് അരിപ്പ എന്നൊരു സാധനമില്ല.
Many of the believers do not have a filter.
എന്തു വേണ്ടാലും അതെല്ലാം ശരിയാ.
Whatever they hear, they are willing to
eat. എന്ത് കണ്ടാലും നല്ലതാ.
And whatever they see, they are all good for.
കാരണം വാക്യമുണ്ടല്ലോ.
There is a verse like that.
എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം.
Because they should thank for everything. In all matters, give thanks.
ഈ അരിപ്പില്ലാത്ത ജീവിതങ്ങൾ പരാജയപ്പെട്ട ജീവിതങ്ങൾ.
The lives that do not have a filter, they are failed lives.
അപ്പോൾ ഈ ദേഹിയിൽ നിന്ന് ശരിയായി പ്രയോജനമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ആത്മാവിലേക്ക് ചെല്ലുമ്പോൾ ആ ആത്മാവ് ദൈവവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നു.
So whatever is useful only, if it is reaches from the soul to the spirit, then that spirit will bring us into relation with God.
അതിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുക.
And through that, what we can accomplish, the most important thing is to manifest our God.
ഇനി ആ ത്രിത്വത്തിന്റെ അടുത്ത വെളിപ്പാട് ഒരു മൂന്നാമത്തെ ഭാഗം ഞാൻ പറയട്ടെ.
And let me mention the third part of the revelation of the Trinity.
പിതാവിനെ ആരും ഒരുനാളും കണ്ടില്ല, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു.
Lord Jesus Christ himself said, no one has ever seen the Father.
നാളിതുവരെ ആരും പിതാവിനെ കണ്ടിട്ടില്ല.
Till this day, no one has seen the Father.
പിതാവ് ആത്മരൂപിയാണ്.
Because the Father is a spirit.
പിതാവ് ഹൃദയത്തിന്റെ സ്ഥാനം വഹിക്കുകയാണ്.
He takes the part of the heart.
എന്നാൽ പരിശുദ്ധനാൽ എന്താ പുത്രനോ?
But what about the Son?
പുത്രനെ ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു.
The son, he took a body upon himself and he came to the world.
അപ്പോൾ ത്രിത്വത്തിൽ യേശുക്രിസ്തു മാത്രമാണ് വസ്തുമയമായ ഒരു ശരീരത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്.
So in the Trinity, it is only Christ, the Son, who has a material body.
പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെട്ട എല്ലാ വെളിപ്പാടുകളും യേശുക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ വെളിപ്പാടുകളാണ്.
In all the revelations of the Lord Jesus Christ in the Old Testament, they are all relating to the Lord Jesus Christ.
അപ്പോൾ പിതാവിനെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല.
So no one has seen God the Father.
ഇനി പരിശുദ്ധാത്മാവിനെ ആരും കണ്ടിട്ടില്ല.
And no one has seen the Holy Spirit either.
ഈ ദേഹിയെ ആരും കണ്ടിട്ടില്ല.
And no one has seen the soul.
എന്നാൽ ദേഹിയുടെ പ്രവർത്തനം നമുക്ക് അറിയാം.
But we all know about the working of the soul.
ഞാൻ ഈ കൈ ചൂണ്ടുന്നത് ദേഹിയുടെ പ്രവർത്തനത്താണ്.
And when I point a finger, it is because of the working of my mind.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ലോകത്തിൽ കാണാൻ കഴിയും.
But the working of the Holy Spirit is manifest. We can see it in the world.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു വിശ്വാസിയുടെ ലോകത്തിൽ വെളിപ്പെടണം.
We can see through a believer, the working of the Holy Spirit should be revealed to the world.
അപ്പോൾ ലോകം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും പരിശുദ്ധാത്മാവിന്റെ ഫലവും ലോകം കാണുക എന്നുള്ളതാണ്.
The desire of the world is that the working of the Holy Spirit and the fruit of the Holy Spirit should not be made visible to the world.
അങ്ങനെ വരുമ്പോൾ ത്രിയേക ദൈവം ലോകത്തിൽ വെളിപ്പെട്ട് കഴിയും.
And if that happens, then the triune God will be revealed to the world.
എന്റെ ആത്മാവിലൂടെ എന്റെ ആത്മാവ് എന്റെ ദേഹി എന്റെ ദേഹം ഈ മൂന്ന് ഘടകങ്ങളിലൂടെ ഈ ത്രിയേക ദൈവം ലോകത്തിൽ വെളിപ്പെട്ട് കഴിയും.
We see through my three components, that is the body, soul and the spirit, will be able to reveal the triune God to the world.
അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്താൻ ലോകത്തിൽ വെച്ചിരിക്കുന്ന ദൈവികമായ ഒരു സ്ഥാപനമാണ് ഞാൻ.
We see that we are an institution that has been placed in the world to reveal the triune God.
നമുക്ക് സാധിക്കാറുണ്ടോ?
Are we able to fulfill that?
അത് നമ്മളെ ലോകം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്.
But is or on the contrary, is it our desire that the world should see us?
പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ കുറിച്ച് വായിച്ചു വരുമ്പോൾ രസകരമായ ഒരു കാര്യം ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്.
In the Old Testament, when we read about the priesthood, there is something that can be related to this topic.
പുരോഹിതന്മാർ യാഗം അർപ്പിക്കാൻ ചെല്ലുമ്പോൾ,
when the priests are going to offer the sacrifices,
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ക്രമീകൃതമായ യാഗപീഠങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വായിക്കുന്നത്, അവർ യാഗപീഠം പണിയുമ്പോൾ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ള യാഗപീഠം പണിയുമ്പോൾ അതിൽ പടികൾ ഉണ്ടാക്കുന്നു.
It is mentioned in Exodus chapter 20 when they set to build an altar with earth and stone, they should not make steps for the altar.
പടികൾ ഉണ്ടാക്കരുത്.
They should not make steps.
ഇനി യാഗപീഠം തടി കൊണ്ടുണ്ടാക്കാനായിട്ടുള്ള കൽപ്പന നൽകി കഴിഞ്ഞപ്പോൾ,
and when later on the command was given to build the altar out of wood,
തടി കൊണ്ടുണ്ടാക്കി പിച്ചള കൊണ്ട് പൊതിയണം, അകവും പുറം പിച്ചള കൊണ്ട് പൊതിയണം.
Yeah, it should be built of wood and then overlaid with inside and outside with bronze.
അതേക്കുറിച്ച് പറയുമ്പോൾ
And when the word talks about that,
പുരോഹിതന്മാർ അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
There is a matter that the priests have to take care when they are ministering there.
ഒന്ന് പണി ഉണ്ടാക്കരുത്.
One, they should not make a step.
എന്തുകൊണ്ടാണ്?
Why is that?
യാതൊരു അധ്വാനവും കഴിച്ചിട്ട് കാല് പൊക്കി വെച്ചിട്ട് യാഗപ്പെടുത്തോണ്ട് കയറാൻ ഇടയാകരുത്.
That is without any kind of a difficulty or without having any kind of a labor, they should not be able to step onto the
altar. പുരോഹിതന്മാരുടെ പ്രധാനമായ ശുശ്രൂഷ യാഗം അല്ലെങ്കിൽ ആരാധനയാണല്ലോ.
Because the most important ministry of the priest is sacrifices, that is worship.
ഈ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ 28-ാം അധ്യായത്തിന്റെ ക്രമം അനുസരിച്ച്,
so when they come to offer sacrifices according to Exodus 28,
പുരോഹിതന്മാർക്ക് കൃത്യമായ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം.
They have a very specific garments that they have to put them put on.
28-ാം അധ്യായത്തിൽ അതേക്കുറിച്ചുള്ള മനോഹരമായ ഒരു വിശദീകരണം കാണാം.
We have a very detailed report about that in chapter 28.
മഹാപുരോഹിതന്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് ഏഴ് വിധമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം.
For the adornment and the glory of the high priest, there are seven kinds of garments.
എന്നാൽ സാധാരണ പുരോഹിതന്മാർക്ക് മൂന്ന് വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ.
But as far as the priests are concerned, they need only three garments.
ഒരു വെള്ള കുപ്പായം,
one is the outer garment, the white mantle.
പിന്നെ അരയിൽ കെട്ടാനുള്ള ഒരു ബെൽറ്റ്, ഒരു നടുക്കെട്ട്.
And then they have a belt or a sash that is to be worn on the waist.
പിന്നെ തലയിൽ വെക്കാനുള്ളതായ ഒരു മുടി അല്ലെങ്കിൽ പട്ടം.
And then they have a tassel, a turban.
ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ.
These are the three things that they
have. മഹാപുരോഹിതൻ ഏഴ്, സാധാരണ പുരോഹിതന്മാർക്ക് മൂന്ന്.
As far as the high priest is concerned, he has seven garments, but the ordinary priest has got only three.
എന്നാൽ ഏഴിലും മൂന്നിലും പെടാത്ത ഒരു സാധനമുണ്ട്.
But there is one item that is not included in the seven or the three.
അത് ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല.
That is not mentioned in the list.
അതേതാണെന്നറിയാമോ?
Do you know what is that?
മഹാപുരോഹിതനാണെങ്കിൽ ആദ്യം വെള്ളക്കുപ്പായം വേണം, അതിന് പുറത്ത് നീലക്കുപ്പായം വേണം, അതിന്റെ പുറത്ത് ഒരു എ4 ഒരു സ്ലീവ്ലെസ് ജാക്കറ്റ് വേണം.
As far as the high priest is concerned, he should have the white garment, then on top of that the blue garment, and on top of that the ephod has to be worn.
പിന്നെ ആ ഏഫോദിനകത്ത് രണ്ട് കല്ലുകൾ വെക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ക്രമീകരണമാണ് മാർപ്പതകം, ബ്രസ്പ്ലേറ്റ് എന്ന് പറയും.
And on the ephod to place the jewel stones, there is the breastplate.
പിന്നെ അരയിൽ കെട്ടാനുള്ള ഒരു ബെൽറ്റ് വേണം, നടുക്കെട്ട് വേണം.
And he should have a belt to be worn on the waist.
പിന്നെ തോളിൽ വെക്കാൻ, ഷോൾഡറിൽ വെക്കാനുള്ളതായിരിക്കുന്ന ചുമൽക്കണ്ടം വേണം.
And then he should have the shoulder plate.
പിന്നെ തലയിൽ വെക്കാനുള്ള മുടി വേണം.
He should have the turban to be placed on the head.
നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി വെക്കണം.
And on his forehead it should be written holy to the Lord.
ഇതിനകത്തൊന്നും പെടാത്ത ഒരു സാധനമുണ്ട്.
There is one item that is not mentioned in this list.
ഒന്ന് വായിച്ചു നോക്കിക്കേ.
Let us read that.
പുറപ്പാട് 28:41 മുതൽ 43 വരെ.
Let us read from 28 Exodus chapter 41-43.
ഈ രണ്ട് ലിസ്റ്റിലും പെടാത്ത ഒരു സാധനം.
So you shall put on them you shall put them on Aaron and your brother and on his sons with him. You shall anoint them, consecrate them and sanctify them, that they may minister to me as priests. And you shall make for them linen trousers to cover their nakedness. They shall reach from the waist to the thighs. They shall be on Aaron and his sons when they come into the tabernacle of meeting, or when they come near the altar to minister in the holy place, that they do not incur iniquity and die. It shall be a statute forever to him and his descendants.
Ennekkum oru kalpanayittu parayirikka.
It is a statute forever. That is
given. Endirundiya?
What is the reason?
Marikkadirikkan.
That they may not die.
Purohithanmar marikkadirikkanam.
That the priest might not die.
Marikkadirikkan vellakuppai idan parayittilla.
It's not mentioned that in order not to die, let them put the white garments, white coat.
Marikkadirikkan the belt idan parayittilla.
In order that they might not die, it was not asked that they put a belt.
മരിക്കാതിരിക്കാനായിട്ട് പട്ടം വെക്കാൻ പറഞ്ഞിട്ടില്ല.
And they were not asked to put a turban that they might not die.
പക്ഷേ മരിക്കാതിരിക്കാനായിട്ട് അത്യാവശ്യമായി ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്.
But that they might not die, there was an essential piece of garment.
അതേതാ?
What is that?
കാൽച്ചട്ട.
That is the linen trousers.
ട്രൗസർ, നിക്കർ. ഏതാണ്ട് ബർമുഡ പോലെയൊക്കെ ഇരിക്കും. ഇട തുടവര വർണ്ണമാണല്ലോ.
Linen trousers.
Linen. പഞ്ഞിനൂലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട.
Yeah, it is made out of yarn.
ഇതെന്തിനാ?
What is that for?
യാഗപീഠത്തിൽ വരുമ്പോൾ പടി ഉണ്ടാകരുത്, അധ്വാനം ചെയ്ത് കയറി വരരുത്.
Yeah, when you come to the altar, you should not have a step. It's not that you might not labor and come.
ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ യാതൊരു കാരണവശാലും നഗ്നത വെളിപ്പെടാൻ പാടില്ല.
And when you come into the presence of the Lord, the nakedness should not be revealed.
ഇത് വെളിപ്പെട്ടാലോ?
And what happens otherwise?
എന്ത് സംഭവിക്കും?
What will happen?
മരിക്കും.
It's mentioned that you will die.
ഇതിന്റെ പുതിയ നിയമ അർത്ഥം നമുക്കറിയാമല്ലോ.
വി നോ ദ ന്യൂ ടെസ്റ്റമെന്റ് ട്രൂത്ത് ബിഹൈൻഡ് ദിസ്.
ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ദൈവസന്നിധിയിൽ വരുമ്പോൾ,
വെൻ ദി പീപ്പിൾ ഹു വർഷിപ്പ് ദ ലിവിംഗ് ഗോഡ്, വെൻ ദേ കം ടു വർഷിപ്പ് ഗോഡ്,
നമ്മുടെ ആരാധനയുടെ സ്വയമായ ഒരു അധ്വാനത്തിന്റെ ആവശ്യമില്ല.
വി ഡു നോട്ട് ഹാവ് ടു ഹാവ് എനി കൈൻഡ് ഓഫ് എ സെൽഫ് ലേബർ ഇൻ അവർ വർഷിപ്പ്.
ഇതിനുവേണ്ടി മാനുഷികമായ എന്തെങ്കിലും കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
യു ഡു നോട്ട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ആർട്ടിഫിഷ്യലി ത്രൂ യുവർ ഹ്യൂമൻ എഫേർട്ട്.
സത്യ ആരാധന എങ്ങനെയായിരിക്കും?
ഹൗ വിൽ ദി ട്രൂ വർഷിപ്പ് ബി?
നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതിനേക്കാൾ മെച്ചമായ പാഠം പഠിപ്പിക്കാൻ ആർക്കുമില്ല.
ദേർ ഈസ് നോബഡി ഹു കൻ ടീച്ച് എ ബെറ്റർ ലെസൺ ദാൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും,
ഫോർ ദ ട്രൂ വർഷിപ്പേഴ്സ് ഷാൽ വർഷിപ്പ് ദ ലോർഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു.
ദ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്.
ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ,
ഇൻ ദി ഇലുമിനേഷൻ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്.
അവർ ഞാനായിട്ട് അധ്വാനിച്ച് ഒരു പടി ഉണ്ടാക്കേണ്ട ആവശ്യം.
ഐ ഡു നോട്ട് ഹാവ് ടു ലേബർ ടു ക്രിയേറ്റ് എനി കൈൻഡ് ഓഫ് സ്റ്റെപ്പ്.
ഇനി ഞാൻ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ,
വെൻ ഐ കം ഫോർ വർഷിപ്പ്,
ഞാൻ ആരുമായിക്കൊള്ളട്ടെ,
ഹൂ ഐ മൈറ്റ് ബി,
എന്നെ സ്വയം വെളിപ്പെടാൻ പാടില്ല.
മൈ സെൽഫ് ഷുഡ് നോട്ട് ബി റിവീൽഡ്.
നമ്മുടെ ആരാധനാ വേളകളിലൊക്കെ സ്വയം ധാരാളം വെളിപ്പെടാറില്ലേ?
ഡ്യൂരിംഗ് അവർ വർഷിപ്പ് എനി ടൈം ഡു നോട്ട് ദ സെൽഫ് റിവീൽ ഇറ്റ്സെൽഫ്.
മരിക്കും,
വിൽ ഡൈ.
അതുകൊണ്ട് പൗലോസ് പറഞ്ഞു സ്വയമായി ശോധന ചെയ്യണം.
ദാറ്റ് ഈസ് വൈ അപ്പോസ്തലൻ പോൾ സേസ് യു ഹാവ് ഈച്ച് വൺ ഓട്ട് ടു എക്സാമിൻ ഹിംസെൽഫ്.
എന്ത് ശോധന ചെയ്യണം?
വാട്ട് ഷുഡ് ദേ എക്സാമിൻ?
ഐ ട്രൗസർ ഉണ്ടോ നോക്കണം.
ദേ ഷുഡ് സീ ഇഫ് ദേ ഹാവ് ദ ലിനൻ ട്രൗസേഴ്സ്.
ആരാധനയ്ക്ക് വരുന്ന പലരും ഈ ട്രൗസറിടാതെ വരുന്നവരാണ്. ഒരു ആലങ്കാരിക ഭാഷയെ പറഞ്ഞു ട്രൗസർ ഇല്ല.
ഇൻ എൻ ഓർണമെന്റൽ വേ ഇഫ് ഐ സേ മെനി ഓഫ് ദ പീപ്പിൾ ഹു കം ഫോർ വർഷിപ്പ് ദേ ഡു നോട്ട് ടേക്ക് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ലിനൻ ട്രൗസർ.
ആ വരുന്നതിന് മുമ്പേ നോക്കണം.
ദാറ്റ് ഹാസ് ടു ബി എക്സാമിൻഡ് ബിഫോർ യു കം.
ട്രൗസർ ഇട്ടിട്ടുണ്ടോ?
ഹാവ് വി പുട്ട് ഓൺ ദ ലിനൻ ട്രൗസർ?
സ്വയം എടുക്കുവോ?
Will the self be will it reveal itself?
Marana shiksha.
And then you will have the punishment.
എന്തുകൊണ്ട് അനേകർ നിദ്രപോടാൻ ഇടയായത്?
Why did many people come to sleep in the Corinthian church?
ഓ, നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ബോധം ഇല്ലാതെ പോകുന്നു ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്.
How many times I think that people do not have this realization.
ആരാധനായോഗത്തിൽ ആരാധനയ്ക്ക് ധ്യാന ചിന്തകൾ പറയുമ്പോൾ അന്യോന്യം പകയും വിദ്വേഷവും വെച്ച് മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നതായ എത്രയെത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഈവൻ വെൻ യു സേ തോട്ട്സ് ഡ്യൂരിംഗ് ദ വർഷിപ്പ്, വി യൂസ് ദറ്റ് ഓപ്പർച്യൂണിറ്റി ടു അറ്റാക്ക് പീപ്പിൾ ഔട്ട് ഓഫ് അവർ എൻവി ആൻഡ് മാലിസ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത് പറയണം.
വി ഷുഡ് സേ ഓൺലി വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഗിവ്സ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുമ്പോൾ പരസ്യമായി സ്തോത്രം ചെയ്യണം.
ഓൺലി വെൻ ദി ഹോളി സ്പിരിറ്റ് ഇറ്റ് മോട്ടിവേറ്റ്സ് അസ് ഷുഡ് ബി പബ്ലിക്ലി പ്രേ.
ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പാട്ടുകൾ പാടണം.
യു ഷുഡ് സിംഗ് ഓൺലി ദ സോങ്സ് ദാറ്റ് ഇസ് ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ്.
ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വചനം പറയണം.
യു ഷുഡ് ഓൺലി സേ ദ വേർഡ് ദാറ്റ് ഇസ് ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ്.
ഞാനായിട്ട് പടി ഉണ്ടാക്കരുത്.
ഐ ഷുഡ് നോട്ട് മേക്ക് എ സ്വെൽ ഔട്ട് ഓഫ് മൈ സെൽഫ്.
സ്വയം വെളിപ്പെടാൻ പാടില്ല.
സെൽഫ് ഷുഡ് നോട്ട് ബി റിവീൽഡ്.
ദൈവം വെളിപ്പെടണം.
ഓൺലി ഗോഡ് ഷുഡ് ബി റിവീൽഡ്.
അതിനുവേണ്ടി മൂന്ന് ഘടകങ്ങളോടുകൂടെ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു.
ആൻഡ് ദാറ്റ് ഈസ് വൈ വി ഹാവ് ബീൻ ക്രിയേറ്റഡ് വിത്ത് ദ ത്രീ കമ്പോണന്റ്സ്.
എത്ര വ്യക്തമായ ആലോചനകളാണ് വചനത്തോടെ നമുക്ക് ലഭിക്കുന്നത്.
ഹൗ വെരി ക്ലിയർ തോട്ട്സ് ഓർ ടീച്ചിങ്സ് ആർ വി റിസീവ് ഫ്രം ദ വേർഡ്.
അപ്പോൾ ദൈവം മഹത്വത്തിനായിട്ട് നമ്മെ ഉണ്ടാക്കി.
സോ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ് ഫോർ ഹിസ് ഗ്ലോറി.
രണ്ട്,
സെക്കൻഡ്ലി,
ദൈവത്തെ ദൈവം ആരാണെന്നുള്ള വെളിപ്പെടുത്താനായിട്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു.
ആൻഡ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാൻ ദാറ്റ് വി മൈറ്റ് റിവീൽ ഹു ട്രൂലി ഈസ്.
രണ്ട് കാര്യങ്ങളൊക്കെയല്ലോ.
ദീസ് ടു ട്രൂത്ത്സ് ഹാവ് ബീൻ ക്ലിയർ.
ണല്ലോ ഇതെല്ലാവർക്കും മടുപ്പ് പോലെ മുഖത്തൊന്നും ഒരു ഒരു പ്രസന്നത കാണുന്നില്ലല്ലോ. ഇനി മൂന്നാമത്തെ പാഠം,
ദ തേർഡ് ലെസൺ.
ദൈവം പറയുന്നത് നീ ആകാശത്തിലെ പറവകളുടെ മേലും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ഭൂമിയിലെ സകല ജീവജാ മൃഗങ്ങളുടെ മേലും ഇഴജാതികളുടെ മേലും വാഴുക.
And then the Lord says that the Lord said, God blessed them and God said to them, be fruitful and multiply, fill the earth, subdue it, have dominion over the fish of the sea, over the birds of the air and over every living thing that moves on the earth.
എല്ലാത്തിനെ ഭരിക്കണം.
ദാറ്റ് യു ഷുഡ് ഹാവ് ഡൊമിനിയൻ ഓവർ ഓൾ ദ ലിവിംഗ് ക്രീച്ചേഴ്സ്.
വാസ്തവത്തിൽ ഭരിക്കേണ്ടത് ആരാണ്?
ട്രൂലി ഹു ഇസ് ദ വൺ ഹു ഷുഡ് ഗവേൺ?
ദൈവമാണ് ഭരിക്കേണ്ടത്.
ഇറ്റ് ഇസ് ഗോഡ് ഹു ഷുഡ് റൂൾ.
പക്ഷേ ദൈവം ഭരിക്കേണ്ട സ്ഥാനത്ത് ദൈവം നേരിട്ട് ഭരിക്കാതെ ആ ഭൂമിയിലെ ഭരണം മുഴുവനും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്.
ബട്ട് ഇൻ ദ പ്ലേസ് വേർ ഗോഡ് ഹാസ് ടു റൂൾ, ഇൻസ്റ്റെഡ് ഓഫ് റൂളിംഗ് ഡയറക്ട്ലി, ഹി ഹാസ് ഹാൻഡഡ് ഓവർ ദി എൻടയർ ഡൊമിനിയൻ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മാൻ.
അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർ പതിമൂന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ, കാരണം ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല.
That is why Apostle Paul in 1 Corinthians chapter 13 says, let every man submit himself to authority because all authorities have been created by God.
നമുക്കറിയാം ഈ അധികാരം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടാനിടയായി.
And we know that this authority man became to forfeit.
എബ്രായർ 2-ാം അധ്യായം നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്.
We read that in Hebrews chapter 2.
സകലവും അവനെ കീഴാക്കി കൊടുത്തു.
Everything was put into submission to under
him. പക്ഷേ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല.
But we see that not everything is in submission to man.
അതിന്റെ കാരണം പാപമാണ്.
And the reason the cause for that was sin.
പാപത്തിന്റെ ഫലമായിട്ട് ഭരിക്കേണ്ട മനുഷ്യൻ.
And we see as a result of sin, the man who should rule is being ruled.
അവന് ആകാശത്തെ പറവകളെ പേടിയാ.
And he is afraid now of the birds of the air.
ഭൂമിയിലെ മൃഗങ്ങളെ പേടിയാ.
He is afraid of the animals on the earth.
വെള്ളത്തിലെ ജീവികളെ പേടിയാ.
ഇസ് അഫ്രൈഡ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഓഫ് ദ സീ.
ഇഴജന്തുക്കളെ പേടിയാ.
ഇസ് അഫ്രൈഡ് ഓഫ് ദ ക്രീപ്പിംഗ് തിങ്.
വാസ്തവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ 1:28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ആദമിന്റെ മുമ്പിലൂടെ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം ദൈവം കടത്തിവിട്ടു.
ആക്ച്വലി വെൻ വി റീഡ് അബൌട്ട് ദ ക്രിയേഷൻ ആഫ്റ്റർ ഹാവിംഗ് ക്രിയേറ്റഡ് ഇൻ ജനസിസ് 1, ഓൾ ദി ആനിമൽസ് വർ സെൻഡ് ബിഫോർ ഏഡം ആൻഡ് ഏഡം വാസ് ദ വൺ ഹു നെയിംഡ് ദം.
ഞാൻ എന്റെ ഭാവനയിൽ കാണാറുണ്ട് ഇങ്ങനെ മൃഗങ്ങളെല്ലാം വന്നപ്പോൾ ആന ആദാമിന്റെ മുമ്പിൽ കൂടെ വന്നു.
ഐ ഇമാജിൻ ലൈക് ദിസ് വെൻ ദി ആനിമൽസ് വർ ബ്രോട്ട് ബിഫോർ ഏഡം പെർഹാപ്സ് ദി എലിഫന്റ് മൈറ്റ് ഹാവ് കം ബിഫോർ ഹിം.
ഹ്യൂമാകാരമായ ഒരു ജീവി,
ദ ഹ്യൂജ് ഹ്യൂമംഗസ് ബീസ്റ്റ് ദാറ്റ് ഇറ്റ്.
ഞാൻ എന്ത് ചെയ്തു കാണും?
ആൻഡ് വാട്ട് ദി എലിഫന്റ് വുഡ് ഹാവ് ഡൺ?
അതിന്റെ നീണ്ട രണ്ട് കൊമ്പൊക്കെ ആയിട്ട് വന്നപ്പോൾ
കം വിത്ത് ലോങ് ടസ്. ഇറ്റ് വുഡ് ഹാവ് ലോവർഡ് ഇറ്റ്സെൽഫ്.
ആ തുമ്പിക്കൈ ഒന്ന് വളച്ച്.
ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബെൻഡ് ഇറ്റ്സ് ട്രങ്ക്.
ആദാമിന്റെ മുമ്പിൽ അവർ നമസ്കരിക്കുകയാണ്.
ആൻഡ് പെർഹാപ്സ് ഇറ്റ് വുഡ് ഹാവ് ബോർഡ് ബിഫോർ ഇറ്റ്.
അപ്പോൾ ആദാം പറയാ പോടാ ആന പോ.
ദെൻ യു വുഡ് ഹാവ് നെയിംഡ് ദി എലിഫന്റ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ ഓൺ.
സിംഹം വന്നു കഴിഞ്ഞപ്പോൾ,
ആൻഡ് വെൻ ദി ലയൺ കെയിം ഇൻ ഫ്രണ്ട് ഓഫ്
ഹിം, ആ സിംഹം ആദാമിന്റെ തല കുനിച്ചു കാണും.
ആൻഡ് ദി ലയൺ വുഡ് ഹാവ് ബോർഡ് ഇറ്റ്സ് ഹെഡ് ബിഫോർ
ഇറ്റ്. സിംഹം പോവാൻ പറഞ്ഞു കാണും.
ആൻഡ് ഹി വുഡ് ഹാവ് കോൾഡ് ഇറ്റ് ലയൺ ആൻഡ് സെൻഡ് ഹിം ഫോർ.
ആദാമിനെ വെക്ക എല്ലാം ഭയമായിരുന്നു.
ആൻഡ് ഓൾ ദി ക്രീച്ചേഴ്സ് വർ അഫ്രൈഡ് ഓഫ് ഹിം.
അപ്പോൾ ദൈവം ഒരു ക്രമം, ഒരു ഓർഡർ ഈ സൃഷ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്.
സോ ഗോഡ് ഹാഡ് കെപ്റ്റ് ആൻ ഓർഡർ ഇൻ ക്രിയേഷൻ ഇറ്റ്സെൽഫ്.
അതിന്റെ ആ ഓർഡറിന്റെ തലപ്പദ്ധതിയും മനുഷ്യനെയാക്കി.
ആൻഡ് ഓൺ ദി ഹെഡ് ഓഫ് ദാറ്റ് ക്രിയേഷൻ
സകലമോന് കീഴാക്കി.
ഹി കെപ്റ്റ് മാൻ എവറിത്തിങ് അണ്ടർ ഡൊമിനിയൻ.
പക്ഷേ പാപത്തിന് ഫലമായിട്ട് ദൈവത്തിന്റെ ആ ക്രമം എല്ലാം അട്ടിമറിക്കപ്പെട്ടു.
ബട്ട് വി സീ ആസ് എ റിസൾട്ട് ദി ഫ്രൂട്ട് ഓഫ് സിൻ, ഓൾ ദാറ്റ് ഓർഡർ വാസ് അപ്സെറ്റ്.
1 Corinthians 14 നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല ക്രമത്തിന്റെ ദൈവമാണ് നമ്മൾ വായിക്കുന്നത്.
ഇൻ 1 Corinthians 14 വി സീ ആ ലോർഡ് ഇസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ.
ഇന്ന് ഈ ക്രമം, ദൈവം വെച്ചിരിക്കുന്ന ക്രമം സ്ഥാപിക്കപ്പെടേണ്ടത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിലൂടെയാണ്.
ആൻഡ് വി സീ ദാറ്റ് ദിസ് ഓർഡർ വിച്ച് ഗോഡ് ഹസ് കെപ്റ്റ് ഹാസ് ടു ബി റീ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദി സേവ് ചിൽഡ്രൻ.
ഈ ക്രമം എവിടെ നടപ്പാക്കണം?
ആൻഡ് വേർ ഷുഡ് ദിസ് ഓർഡർ ബി ഇംപ്ലിമെന്റഡ്?
അത് നടപ്പാക്കേണ്ട പല മേഖലകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്.
ദേർ ആർ സോ മെനി സ്ഫിയേഴ്സ് വേർ ദിസ് ഓർഡർ ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ്. ദി വേർഡ് ഓഫ് ഗോഡ് ടോക്സ് അബൌട്ട് ഇറ്റ്.
അവിടെ ഒന്നാമത് ഈ ക്രമം, ഈ ഭരണം നടക്കേണ്ടത് ദൈവജനത്തിന്റെ കുടുംബങ്ങളിലാണ്.
ഫസ്റ്റ്ലി ദിസ് ഡൊമിനിയൻ, ദിസ് ഓർഡർ ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ദി ഹൗസ് ഹോൾഡ്സ് ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ.
നാം അങ്ങനെ 1 Timothy 3:2 വായിക്കുന്നുണ്ട്.
ഇൻ 1 Timothy 3:5 വി റീഡ് ലൈക് ദാറ്റ്.
മനുഷ്യനെ ഭരിക്കാൻ ദൈവം ഏർപ്പെടുത്തി.
ഗോഡ് ഹാഡ് ഗിവൻ മാൻ ടു റൂൾ.
സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ പരിപാലി?
ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എ മാൻ ഡസ് നോട്ട് നോ ഹൗ ടു റൂൾ ഹിസ് ഓൺ ഹൗസ്, ഹൗ വിൽ ഹി ടേക്ക് കെയർ ഓഫ് ദി ചർച്ച്?
കുടുംബത്തിൽ ഭരണവും ഭരിക്കപ്പെടുന്നവരുണ്ടാകും.
സോ ഇൻ ദി ഫാമിലി ദേർ ആർ പീപ്പിൾ ഹു റൂൾ ആൻഡ് ദി വൺസ് ഹു ആർ ബീയിങ് റൂൾഡ്.
ഇനി ദൈവത്തിന്റെ സഭയിലോ?
ആൻഡ് വാട്ട് അബൌട്ട് ദി ചർച്ച് ഓഫ് ഗോഡ്?
അവിടെയും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുണ്ടാകും.
ദേർ ആർ പീപ്പിൾ ഹു ആർ റൂൾഡ് ആൻഡ് പീപ്പിൾ ഹു റൂൾ.
അവിടെ ഭരണം എന്നുള്ളത് പരിപാലനം എന്ന വാക്കാണ് മെച്ചമായി ഉപയോഗിച്ചിട്ടുള്ളത്.
ആൻഡ് ദേർ ഇൻസ്റ്റെഡ് ഓഫ് ദി വേർഡ് റൂൾ ഇറ്റ് ഇസ് ബീയിങ് നർച്ചർഡ്.
അവിടെയും ഒരു ക്രമം ദൈവം വെച്ചിട്ടുണ്ട്.
ദേർ ഓൾസോ ഓർഡർ ഹാസ് ബീൻ സെറ്റ്.
ആ ദൈവം വെച്ചിരിക്കുന്ന ക്രമം അട്ടിമറിക്കപ്പെടാൻ പാടില്ല.
ആൻഡ് ദാറ്റ് ഓർഡർ ഷുഡ് നോട്ട് ബി അപ്സെറ്റ്.
ഇനി വിഷയത്തിൽ അല്പം ഒന്ന് മാറുകയാണെങ്കിലും ഈ ക്രമം വീണ്ടും നമ്മൾ കാണുന്നത് പുരുഷന്മാർ സ്ത്രീകളും ഒരുമിച്ച് കൂടുന്ന അവസരത്തിലാണ്.
ആൻഡ് ഇഫ് ഈവൻ ഇഫ് യു ആർ ഡീവിയേറ്റിംഗ് ഫ്രം ദ സബ്ജക്ട്, വി സീ ദ ഓർഡർ യെറ്റ് അഗൈൻ ഇൻ എ പ്ലേസ് ആൻഡ് അസംബ്ലിംഗ് ഓഫ് ദ മെൻ ആൻഡ് വുമൻ.
അത് പ്രയോജനകരമായിരിക്കും എന്ന് വിചാരിക്കാം.
ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു.
നമ്മുടെ സഹോദരിമാരെല്ലാം തലയിൽ മൂടുപുറമിട്ടായിരിക്കും.
വി സീ ഓൾ അവർ സിസ്റ്റേഴ്സ് ദേ കവറിങ് ദ ഹെഡ് വിത്ത് എ വെയിൽ.
എന്തിനാണ് മൂടുപുറമിടുന്നത്?
വൈ ഡു യു കവർ യുവർ ഹെഡ്? ഹെഡ് കവറിങ്
ഇപ്പൊ അതൊക്കെ വേണ്ടെന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്.
വി ഹാവ് എ ട്രെൻഡ് നൗ വിച്ച് സേസ് ദാറ്റ് ദാറ്റ്സ് നോട്ട് നീഡഡ്.
എന്തിനാണ് മൂടുപുറമിടുന്നത്?
വൈ ആർ യു കവറിങ് യുവർ ഹെഡ് വിത്ത് ദ വെയിൽ?
ഇതുകൊണ്ട് സാധ്യത എന്താ?
വാട്ട് ഡസ് ഇറ്റ് അക്കംപ്ലിഷ്?
പൗലോസ് അതിന് മനോഹരമായ ഉപദേശം പറയുന്നുണ്ട്.
അപ്പോസ്തലൻ പോൾ വെരി ക്ലിയർലി വർക്സ് ഔട്ട് ദ ഡോക്ടർ.
അവർ വ്യക്തിപരമായി ദൈവസ്ഥലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ
ദേ പേഴ്സണലി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദേ മൈറ്റ് പ്രേ.
അങ്ങനെ സഹോദരിമാരുടെ യോഗത്തിൽ വചനം പറയുകയോ കേൾക്കുകയോ
വൈൽ ദേ ആർ ലിസണിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ് ഓർ ടോക്കിംഗ് ഫ്രം ദി വേർഡ് ഓഫ് ഗോഡ്,
അതാണ് അവരെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ, സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യും.
ദാറ്റ് ഈസ് വൈ ഹി മീൻസ് ബൈ ഇറ്റ് ദ വുമൺ പ്രേയിങ് ഓർ പ്രീച്ചിങ്.
ആ സമയത്ത് എന്ത് ചെയ്യണം?
ഡ്യൂരിംഗ് ദ ടൈം വാട്ട് ദേ ഓട്ട് ടു ഡു?
അവരുടെ തലയിൽ മൂടുപട ഇടണം.
ദേ ഷുഡ് കവർ ദ ഹെഡ് വിത്ത് ദ വെയിൽ.
എന്തുകൊണ്ടാണ് മൂടുപട ഇടേണ്ടത്?
വൈ ഷുഡ് ദേ ഡു ദാറ്റ്?
ഇതിനെ തിരുന്ന്
വൈ ഷുഡ് ദേ ഡു ദാറ്റ്?
പണ്ട് മുതലിട്ട് വരുന്നു.
വി ഹാവ് ബീൻ പ്രാക്ടീസിംഗ് ദാറ്റ് ഫ്രം ഓൾ.
ഇപ്പോഴും ഇടുക.
And we continue that even now.
മൂടുപടയിട്ടില്ല മറ്റുള്ള വഴക്ക് പറയും.
Because if we do not do that, the elders will perhaps chastise us.
അതുകൊണ്ടാണ് മൂടുപടയിടുന്നത്.
Is that why we are putting the veil?
എന്തിനു മൂടുപടയിടുന്നത്? എന്തിനു?
What is the reason?
എന്താ? എന്തിന്റെ അടയാളമാ? സബ്മിഷൻ.
ഇറ്റ് ഇസ് എ സിംബോളിക് ഓഫ് സബ്മിഷൻ. ഇറ്റ് എ സൈൻ ഓഫ് സബ്മിഷൻ.
ഒരു ഉത്തരവാദാ.
ദാറ്റ് ഇസ് വൺ ഓഫ് ദി ആൻസേഴ്സ്.
വേറെ ഉത്തരം?
ഡു യു ഹാവ് എനി അതർ ആൻസേഴ്സ്?
ഒന്ന് കൊണ്ട് 14 Timothy വായിക്കുന്നത് എടുക്കണമെന്നില്ല, സാവകാശം വായിച്ചു നോക്കിയാൽ മതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടാകും.
ബിക്കോസ് ഫോർ ദ സേക്ക് ഓഫ് ഏഞ്ചൽസ് ദേ വിൽ ബി ഡിസോണർ.
എന്ന് പറഞ്ഞാൽ
വാട്ട് ഡസ് ദാറ്റ് മീൻ?
പല ആശയങ്ങൾ അതിൽ കേൾക്കാറുണ്ട്.
We have so many meanings out of that.
ദൈവജനത്തിന്റെ കൂടി വരവിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്.
In the gathering of God's children there is also the presence of the angel.
അപ്പോൾ ദൂതന്മാർ അത്ഭുതത്തോടെ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നതാണ് ദൈവജനത്തിന്റെ രക്ഷ എന്ന കാര്യവും ആരാധനയും ദൈവജനത്തിന്റെ കൂടി വരവ്.
So the angels with marvel they seek to look into the salvation and the redemption of mankind.
അപ്പോൾ ദൂതന്മാർക്ക് തന്നെ ഒരു അത്ഭുത വിഷയമാണ്, ഞങ്ങളുടെ കൂടെ സൃഷ്ടിക്കപ്പെട്ട കുറേയേറെ ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അഥവാ ദൈവത്തോട് മത്സരിച്ച് തെറ്റിപ്പോയപ്പോൾ നോക്ക് ദൈവത്തിന്റെ ക്രമം ശരിയായി പാലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സഭ.
It's a thing of marvel for the angels that even amongst us when the angels a group of them sinned God did not pardon them but here is a place where God's order is being perfectly followed, that is the church.
അവിടെ പുരുഷന്മാർ തല മൂടുന്നില്ല.
There the men are not covering their church.
സ്ത്രീകളുടെ തല മൂടുന്നു.
But the sisters they are covering their church.
ദൈവമിച്ചിരിക്കുന്ന ക്രമമാണ്.
That is the order set by God.
ദൈവത്തിന്റെ ഭരണത്തിന്റെ രീതിയാണ്.
That is the order of God's authority.
എന്തുകൊണ്ടാണ് പുരുഷന്മാർ തല മൂടാത്തത്?
But why the men do not cover their head?
മൂന്നാമത്തെ ഉത്തരം ഞാൻ പറയാണ്.
Let me tell you the third answer.
പുരുഷന്മാർ തല മൂടാത്തത് എന്തുകൊണ്ടാണ്?
Why the men are not asked to cover their heads?
പുരിയാനില്ല. നമ്മൾ ഭരിക്കുന്നവരായതുകൊണ്ടാണോ?
Is it because we are ruling?
പൗലോസ് അതിന് ഉത്തരം പറയുമ്പോൾ ഒരു മനോഹരമായ ക്രമം പറയുന്നുണ്ട്.
And when Paul gives an answer for that he pictures a very beautiful order.
ഏത് സ്ത്രീയുടെയും തല പുരുഷൻ.
The head of the woman is a man.
ഏത് പുരുഷന്റെയും തല ക്രിസ്തു.
And the head of man is Christ.
ക്രിസ്തുവിന്റെ തല.
And the head of Christ
ദൈവം
is God.
അപ്പോൾ ദൈവം രണ്ട് ക്രിസ്തു മൂന്ന് പുരുഷൻ നാല് സ്ത്രീ.
So we see that beautiful order, first God, then Christ, then man and then woman.
ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ക്രിസ്തു തല മൂടേണ്ട ആവശ്യമില്ല.
And when Christ came into the world it was needed for not needed for him to cover his head.
എന്തുകൊണ്ട് ക്രിസ്തു തല മൂടണ്ട?
Why Christ does not have to cover his head?
ക്രിസ്തു ദൈവത്തിന്റെ തേജസ്സാണ്.
Because he is the glory of God.
ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു ക്രിസ്തു ചെയ്തത്.
Christ was revealing God's glory and that was what he was doing.
ക്രിസ്തുവിന്റെ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്.
So Christ's glory is God's glory.
ആ തേജസ് എന്ത് ചെയ്യണം?
So what should we do to that glory?
ആ തേജസ് മൂടി വെക്കാൻ പാടില്ല.
That glory should not be hidden.
ആ തേജസ് വെളിപ്പെടുത്തണം.
That glory should be manifest.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു എന്നെ കണ്ടോ പിതാവിനെ കണ്ടിരിക്കുന്നു.
That's why the Lord Jesus Christ said those who have seen me they have seen the Father.
ഇനി പുരുഷന്മാർ തല മൂടിയാൽ
and even the men they cover their head.
പുരുഷന്റെ തേജസ് ആരാണ്?
Who is the glory of man?
പുരുഷന്റെ തേജസ് ക്രിസ്തുവാ.
ദി ഗ്ലോറി ഓഫ് മാൻ ഇസ് ക്രൈസ്റ്റ്.
അപ്പൊ പുരുഷൻ തലമൂടിയിരിക്കുകയാണെങ്കിൽ
ഇഫ് ദ മാൻ റിമെയിൻസ് കവറിംഗ് ഇസ് ഹെഡ്
എന്ത് വെളിപ്പെടുകയില്ല?
വാട്ട് വിൽ നോട്ട് ബി റിവീൽഡ്?
ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുകയില്ല.
ദി ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് വിൽ നോട്ട് ബി റിവീൽഡ്.
ക്രിസ്തു മറഞ്ഞിരിക്കപ്പെടുക.
ക്രൈസ്റ്റ് വിൽ റിമെയിൻ ഹിഡൻ.
അതുണ്ടാകാൻ പാടില്ല.
ദാറ്റ് ഷുഡ് നെവർ ഹാപ്പൻ.
ക്രിസ്തുവിന്റെ തേജസ്,
ദി ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്,
ക്രിസ്തുവിന്റെ അധികാരം,
ദി അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്,
ക്രിസ്തുവിന്റെ മഹത്വം,
ദി മാജസ്റ്റി ഓഫ് ക്രൈസ്റ്റ്,
ഇതെല്ലാം വെളിപ്പെടണമെങ്കിൽ പുരുഷൻ തല മൂടാൻ പാടില്ല.
ഓൾ ദീസ് ഇഫ് ഇറ്റ് ഹാസ് ടു ബി റിവീൽഡ് ദി മാൻ ഷുഡ് നോട്ട് കവർ ഹിസ് ഹെഡ്.
ഇത് സ്ത്രീ ആരാണ്?
ആൻഡ് ഹൂ ഇസ് വുമൻ?
സ്ത്രീ പുരുഷന്റെ തേജസ്സാണ്.
ഷീ ഇസ് ദി ഗ്ലോറി ഓഫ് മാൻ.
അല്ല, പുരുഷനാണ് തേജസ്.
ആൻഡ് ഇറ്റ് ഇസ് ഹർ ഗ്ലോറി ഇസ് മാൻ.
അങ്ങനെയാണെങ്കിൽ സ്ത്രീ തല മൂടാതിരിക്കുമ്പോൾ,
സോ ഇൻ ദാറ്റ് കേസ് വെൻ ദി വുമൻ ഡസ് നോട്ട് കവർ കവർസ് ഇഫ് ഷീ ഡസ് നോട്ട് കവർ,
സ്ത്രീയുടെ തേജസ്സായ പുരുഷൻ,
ദി ഗ്ലോറി ഓഫ് വുമൻ വിച്ച് ഇസ് മാൻ.
ഒന്നും ഞാൻ പറയട്ടെ.
Let me repeat.
ഏത് സ്ത്രീയുടെയും തേജസ് പുരുഷൻ,
ദി ഗ്ലോറി ഓഫ് വുമൻ ഇസ് മാൻ.
അങ്ങനെ പുരുഷ സ്ത്രീ തല മൂടാതെ ഇരിക്കുമ്പോൾ,
ആൻഡ് ഇഫ് ദ വുമൻ ഡസ് നോട്ട് കവർ,
ദൈവസഭയിൽ വെളിപ്പെടുന്ന എന്താണ്?
വാട്ട് ഇസ് ബീങ് റിവീൽഡ് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ്?
പുരുഷന്റെ തേജസ്.
It is man's glory.
പുരുഷന്റെ തേജസ് അവിടെ വെളിപ്പെടാൻ പാടില്ല.
The man's glory should not be revealed in the church.
അവിടെ ഏത് തേജസ് വെളിപ്പെടണം?
Whose glory should be revealed in the church?
ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടണം.
Only Christ's glory should be revealed.
ക്രിസ്തുവിന്റെ തേജസ് പുരുഷന്റെ തേജസ് ക്രിസ്തു ആയതുകൊണ്ട് പുരുഷൻ തല മൂടാതിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുന്നു. മറുവശത്ത് പുരുഷൻ തല മൂടിയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് മൂടപ്പെടുന്നു.
Because man's glory is Christ and since Christ's glory has to be revealed, a man should not cover his head. That is why men do not cover their head.
മറുവശത്ത് സ്ത്രീയുടെ തേജസ് പുരുഷനായതുകൊണ്ട്,
and on the other hand since the woman's glory is man,
സ്ത്രീ തല മൂടുമ്പോൾ,
when the woman covers her head,
പുരുഷന്റെ തേജസ് ദൈവസഭയിൽ മൂടപ്പെടുന്നു.
She is in fact covering a man's glory in the church of God.
മറിച്ച് ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുന്നു.
And on the contrary Christ's glory is being revealed in the church.
അത് ദൈവത്തിന്റെ അധികാരത്തിന്റെ രീതിയാണ്.
That is the order of God's authority.
ദൈവത്തിന്റെ ക്രമം അതാണ്.
That is God's order.
അത് ദൈവസഭയിൽ വെളിപ്പെടണം.
That should be revealed in the church of God.
അപ്പോൾ കുടുംബത്തിൽ അത് വെളിപ്പെടണം.
That should be revealed in the household.
ദൈവസഭയിൽ അത് വെളിപ്പെടണം.
It should be revealed in the church of God.
മനുഷ്യൻ ഭരിക്കണം.
A man should have dominion.
ഇനി കുടുംബജീവിതവും സഭാജീവിതവും കഴിഞ്ഞ് അടുത്ത ഭരിക്കേണ്ട മേഖല.
And after the family and the church, the other sphere where he has to exercise dominion.
ശത്രുവിന്റെ മേലുള്ളതായ ഭരണമാണ്.
Is dominion over the enemy.
നമ്മെ നിരന്തരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പിശാചുണ്ട്.
There is a Satan who constantly tries to subdue us.
അവനെ എങ്ങനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയും?
How can we defeat him?
ഒരു വാക്യം മാത്രം വായിക്കുക.
Let us read only one verse.
റോമാലേഖനം 16 ആമത്തെ 20 വാക്യം.
Romans chapter 16 and verse 20.
Romans 16:20.
And the God of peace will crush Satan under your feet shortly. The grace of our Lord Jesus Christ be with you. Amen.
സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗം നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും.
And the God of peace will crush Satan under your feet shortly.
ഇത് എപ്പോ നടക്കാൻ പോകുന്ന കാര്യമാണ്?
When is this even going to take place?
സമാധാനത്തിന്റെ ദൈവവും സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. ഇത് എപ്പോ നടക്കും?
When is this even going to take place?
എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? എപ്പോഴാണ് ചതക്കല് നടക്കാൻ പോകുന്നത്? സാത്താന്റെ തല ഇതുവരെ ചതച്ചോ?
Has the Satan's head been crushed yet?
Yes or no? നോ പറഞ്ഞാലും ശരിയാണ്, യെസ് പറഞ്ഞാലും ശരിയാണ്.
Whether you say yes or no, both the answers would be right.
ആത്യന്തികമായിട്ട് സാത്താന്റെ തല ചതക്കിയാൽ സാത്താന്റെ അധികാരം മുഴുവനായിട്ട് ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് അവനെ നരകത്തിലേക്ക് അയക്കപ്പെടാം.
Ultimately, when it means to say that Satan is completely crushed is when he is sent into the hellfire.
തല ചതക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഇല്ലാതെയാക്കുക, അവന്റെ പ്രവർത്തനം ഇല്ലാതെയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തല ചതക്കുക എന്ന് പറയുന്നത്.
To crush his head means to make him to crush his head and to make him inactive.
എന്ന റോമാ ലേഖനത്തിൽ പറയുമ്പോൾ അർത്ഥം വ്യത്യാസമാണ്.
But when it's mentioned in the book of Romans, the meaning is different.
നിങ്ങളുടെ കാൽക്കീഴെ വേഗം ചതച്ചു കളയുമെന്ന്.
Here it says under your feet Satan will be crushed.
എന്ന് പറഞ്ഞാൽ അതിന്റെ പറയുന്ന വാക്യങ്ങൾ കോൺടെക്സ്റ്റ് നോക്കിയാൽ.
So when you look at the background of those verses,
നിങ്ങൾ പഠിക്കാത്ത ഉപദേശത്തെയും വിപരീത ഉപദേശങ്ങളെയും കുറിച്ചുള്ള ഒരു പരാമർശം അവിടെയുണ്ട്.
There is elaboration regarding heresies and doctrines that you have not studied.
വിപരീത ഉപദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
A contrary doctrine.
16-17 വാക്യം നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നതിനെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അവരെ ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദൈവം സാത്താനെ കാൽക്കീഴെ ചതച്ചുകളയും.
In verse 17, Romans chapter 16, he's talking about, I urge you, brethren, note those who cause divisions and offenses contrary to the doctrine which you learned and avoid them. And after saying that, he says that Satan will be crushed shortly under your feet.
അപ്പൊ ശരിയായ ഉപദേശത്തിന് വിപരീതമായ രണ്ട് നിലകളുള്ള ഉപദേശങ്ങളുണ്ട്.
So there are two doctrines that are contrary to the true doctrine.
ഒന്ന് ദുരുപദേശം, false doctrine.
One is false doctrine.
രണ്ടാമത്തേത് വിപരീത ഉപദേശം, contrary doctrine.
And the second is contrary doctrine.
തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
What is the difference between the two?
ദുരുപദേശം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങളെ അട്ടിമറിക്കുന്നതായ തെറ്റായ ഉപദേശങ്ങളാണ്.
ഫോൾസ് ഡോക്ടറിൻ മീൻസ് ഇറ്റ് ഇസ് അപ്സെറ്റിംഗ് ദ ഫൗണ്ടേഷണൽ ഡോക്ടറിൻസ് ഇൻ ടോട്ടാലിറ്റി.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രക്ഷ പ്രവർത്തിയാലാണെന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ്.
ഫോർ എക്സാമ്പിൾ, ടു സേ ദാറ്റ് സാൽവേഷൻ ഇസ് ഓഫ് വർക്സ് ഇസ് ടോട്ടൽ ഫോൾസ് ഡോക്ടറിൻ.
സ്നാനം ശിശുസ്നാനമാണ് ശരിയെന്ന് പറഞ്ഞത് ഒരു ദുരുപദേശമാണ്.
ഫോർ എക്സാമ്പിൾ, ടു സേ ബാപ്റ്റിസം ദ റൈറ്റ് മീൻസ് ഇസ് ദി ചൈൽഡ് ബാപ്റ്റിസം, ദാറ്റ് ഫോൾസ് ഡോക്ടറിൻ.
എന്നാൽ അതല്ലാതെ വിപരീതമായ ഉപദേശമാണ്, നിങ്ങൾ പഠിച്ചതിന് വിപരീതമായ ഉപദേശം.
ബട്ട് ഡിസ്റ്റിങ്ക് ഫ്രോം ദാറ്റ് ദർ ഇസ് കോൺട്രറി ഡോക്ടറിൻ which is different from what you have learned.
അത് അടിസ്ഥാന ഉപദേശങ്ങൾക്കെതിരെയുള്ള പഠിപ്പിക്കലല്ല.
That is not based on the foundational doctrine.
അത് വ്യാഖ്യാനത്തിൽ വരുത്തതായ തെറ്റുകളാണ്.
It is wrong interpretations.
അടിസ്ഥാന ഉപദേശങ്ങളെ ബാധിക്കുന്നതല്ല.
It does not affect the foundational doctrine.
അങ്ങനെ ഈ വിപരീതമായ ഉപദേശത്തിന്റെ ഉദ്ദേശം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
And the intention of contrary doctrines is to create groups.
അത് പൗലോസ് ആണ് പറഞ്ഞിട്ടുള്ളത്.
That is what Paul is saying here.
ദ്വന്ദപക്ഷങ്ങൾ ഉണ്ടാക്കുക.
To create divisions.
ഇടർച്ചകൾ ഉണ്ടാക്കുക.
And to bring forth offenses.
ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിലെ സമാധാനം ഇല്ലാതെയാക്കുക.
And to take away the peace that exists in the
അവർ രക്ഷപ്പെട്ടു പോകുന്നു പഠിപ്പിക്കുന്നവരല്ല.
They did not teach that salvation will be lost.
അവരെ ഗുരുതരമായ ഉപദേശ ലംഘനം ഉണ്ടാക്കുന്നവരല്ല.
They did not trespass grave trespasses of the doctrine.
ചെറിയ ചെറിയ ഉപദേശങ്ങളുടെ വ്യത്യാസങ്ങൾ വരുത്തി ദൈവജനത്തിന് സമാധാനം ഇല്ലാതെയാക്കി ഭിന്നതകൾ ഉണ്ടാക്കുകയാണ് ആത്യന്തികമായ ലക്ഷ്യം.
But they have small different interpretations of the doctrine and they take away the peace amongst God's children and bring forth offenses.
ഇനി ദുരുപദേശക്കാരോട് എന്ത് ചെയ്യണം?
So what should we do to the people of false doctrine?
അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ്
ചെയ്യുക. ദേ ഷുഡ് ബി എക്സ്പെൽഡ് ഫ്രം ദ ചർച്ച്.
അവരെ ഉപദേശിച്ച് പല പ്രാവശ്യം ഉപദേശിച്ചിട്ട് ശരിയാകാതെ വരുമ്പോൾ അവരെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റുക.
ദേ ഷുഡ് ബി എക്സോർട്ടഡ് ആൻഡ് ദേ ഷുഡ് ബി അഡ്വൈസ്ഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദേ ഡോണ്ട് ആക്സെപ്റ്റ് ദേ ഷുഡ് ബി എക്സ്പെൽഡ്.
എന്നാൽ ഈ വിപരീത ഉപദേശം പറഞ്ഞവരെ എന്ത് ചെയ്യണം?
ബട്ട് വാട്ട് ഷുഡ് ബി ഡു ടു ദി പീപ്പിൾ ഓഫ് കോൺട്രറി ഡോക്ടർ?
അവരെ സഭയിൽ നിന്ന് മുടക്കാൻ പറഞ്ഞിട്ടില്ല.
ദേ ഹാവ് നോട്ട് ബീൻ ആസ്ക്ഡ് ടു ബി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്.
ഇവിടെ പറയുന്നത് അവരോട് അകന്നുകൊള്ളുവിൻ.
Here it says that you keep yourself away, avoid them.
അകന്നുകൊള്ളുവിൻ,
avoid them.
അതേ വാക്ക് തന്നെ കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ കാര്യത്തിലും ദൈവം പറയുന്നുണ്ട്.
The same word is used in relation to കോരഹ്, ദാതാൻ and അബീഹു.
എന്താ ദൈവം പറഞ്ഞത്?
What did God say?
അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയിൽ അകപ്പെടാതെ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു മാറുവിൻ.
Keep afar from the judgment that is going to fall upon those three men.
അവർ ദുരുപദേശം പറഞ്ഞവരല്ല.
They were not people who spoke false doctrine.
പിന്നെ അവരെന്താ പറഞ്ഞത്?
What did they say?
അവർ ജനത്തെ, കോരഹ് ജനത്തെ മുഴുവനും കൂടാരവാതിൽക്കൽ കൂട്ടി വരുന്ന.
That Korah gathered the people in the front of the tent of the meeting.
All the people എന്ന് പറഞ്ഞത്?
All the people.
എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കരിസ്മാറ്റിക് പേഴ്സൺ ആണ് അദ്ദേഹം.
He is a very charismatic person. I'm not able to understand him.
എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞ വചനത്തിന് പോലും വില കൊടുക്കാതെ ജനത്തെ മുഴുവനും കൂട്ടി വരുത്താൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് അപാരം.
That is, even without taking heed to the words of Moses, if he was to able to gather the entire people, then that is a great ability.
അദ്ദേഹം ഒരു വിപരീത ഉപദേശക്കാരനായിരുന്നു.
He was a contrary doctrine teacher.
അദ്ദേഹം പറഞ്ഞു, ദൈവം മോശയോട് മാത്രമാണ് അരുളിച്ചെയ്തത്.
He said, is it only through Moses that God has spoken to us?
കോരഹ് മാത്രമല്ല, എലിയാസർ അഹരൻ മാത്രമാണ് മഹാപുരോഹിതൻ.
Is it only Aaron who can be the high priest?
ഞാനും ഈ ലേവി ഗോത്രത്തിൽപ്പെട്ടവനല്ലേ.
I am also belonging to the Levite group.
എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലേ?
Why cannot I also minister like this?
അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി.
So he made a group.
ഒരു ഭിന്നത ഉണ്ടാക്കി.
He made a division.
ഓ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം.
Woe unto him who brings about division.
ദൈവം പറഞ്ഞു, അവരുടെ കൂടാരങ്ങളിൽ നിന്ന് അകന്നു മാറുകയും.
ആൻഡ് ഗോഡ് കമാൻഡഡ് ദം കീപ് അഫാർ ഓഫ് ഫ്രം ദെയർ ടെന്റ്സ്.
എന്താ സംഭവിച്ചത്?
ആൻഡ് വാട്ട് ഹാപ്പൻ?
വ്യക്തമായ വാക്യങ്ങളില്ലെങ്കിലും,
ഈവൻ ദോ ക്ലിയർ വേർഡ്സ് ആർ നോട്ട് ദെയർ,
കോരഹിന്റെ പുത്രന്മാർ പിന്നീട് പാട്ടുകൾ രചിച്ചവരായിട്ട് നാം കാണുമ്പോൾ,
വി സീ ദ സൺസ് ഓഫ് കോരഹ്, ദേ വർ സാമിസ് ലേറ്റർ ഓൺ.
കോരഹിന്റെ പുത്രന്മാർ പറഞ്ഞു കാണും, അപ്പന്റെ പാപത്തിൽ ഞങ്ങൾ പങ്കാളികളാകുകയാണ്.
അപ്പോൾ ഹാവ് ദേ വുഡ് ഹാവ് സെഡ് ലൈക് ദിസ്, വി വിൽ നോട്ട് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ സിൻ ഓഫ് എ ഫാദർ.
എന്നാൽ ദാദാൻ, അബീരാം എന്നിവരുടെ ഭാര്യമാരും അവരുടെ മക്കളും എല്ലാം ഭൂമി വായുവിടർന്ന് വിഴുങ്ങിയ കൂടെ പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്.
ബട്ട് വി റീഡ് ലൈക് ദിസ്, ദാദാം ആൻഡ് അബീരാം അലോങ് വിത്ത് ദെയർ ഫാമിലീസ്, ദേ വർ ഓൾ ടേക്കൺ അവേ ബൈ ദി എർത്ത്.
എന്താ കാരണം? അവർ അകന്നു മാറിയില്ല.
ബിക്കോസ് ദേ ഡിഡ് നോട്ട് കീപ് themselves apart.
തെറ്റാണെന്ന് മനസ്സിലാക്കി, ആ തെറ്റിന് കൂട്ടു നിന്നു.
Having understood that it is false, they did not keep away.
എന്നാൽ കോരഹ് പുത്രന്മാർ അതിന് തുനിഞ്ഞില്ല.
But the sons of Korah, they did not do like that.
അവർ മനോഹരമായി പാടി, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം.
They beautifully sang the psalm, how wonderful, how marvelous is your tabernacle. So
ദൈവം വെച്ചതായ ക്രമം അവർ പാലിച്ചു.
They followed the order that was kept by God.
ദൈവത്തിന്റെ ഭരണത്തെ അവർ അംഗീകരിച്ചു.
They accepted the authority of God.
ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്,
the purpose for which God has created and placed,
നമ്മുടെ മുഴുവൻ ആളത്വം കൊണ്ടും,
that is through our whole personality,
ദൈവത്തെ മഹത്വപ്പെടുത്തും.
That we might glorify God.
നാം മഹത്വപ്പെടുക്കാതെ,
not that we take our glory,
നമ്മുടെ ജീവിതം,
through our life,
നമ്മുടെ സാധ്യതകൾ,
the possibilities that we,
നമ്മുടെ കഴിവുകൾ,
the abilities that we,
നമ്മുടെ പണം,
the wealth that we,
നമ്മുടെ വീട്,
our household,
നമ്മുടെ കുടുംബം,
our family,
എന്തുമായിക്കൊള്ളട്ടെ,
whatever that,
അതെല്ലാം ദൈവത്തിന്റെ ദാനമായതുകൊണ്ട്,
all of that being gifts from God,
നാം വിളിക്കപ്പെട്ടതുകൊണ്ട്,
since we are called of God,
ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക.
Let us glorify God in our lives.
ദൈവത്തെ വെളിപ്പെടുത്താൻ ലോകത്തിൽ വെച്ചിരിക്കുന്ന പ്രധാനമായ ദൈവിക സ്ഥാപനമാണ് ഞാൻ.
The most important institution that God has placed in the world that they might reveal God is us.
ആത്മാവും പ്രാണനും ദേഹവും എല്ലാം ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ളതാണ്.
The body, the spirit, the soul and the body, all of these components are to reveal God.
ഇതിലൂടെ ദൈവത്തെ വെളിപ്പെടുത്താം.
Through these three we can reveal God.
ദൈവം ഭരിക്കുന്നവനാണ്.
God is one who has dominion.
മനുഷ്യനെ ദൈവത്തിന് പകരമായി ഭൂമിയിൽ ഭരിക്കാൻ വെച്ചിരിക്കുന്നു.
And God kept man to have a dominion in the place of God.
അവൻ അടിമയായി തീരാൻ പാടില്ല.
Not he should not become a slave.
പാപത്തിന്റെ ഫലമായി അടിമയായി തീർന്നപ്പോൾ,
the fruit of sin when he became a slave,
വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ,
we see on the basis of redemption,
ആ ദൈവത്തിന്റെ ഭരണത്തിന്റെ ക്രമം പാലിക്കപ്പെടണം.
The order of authority of that God has to be implemented.
കുടുംബത്തിൽ വേണം.
That should be there in the families.
അത് ദൈവസഭയിൽ വേണം.
ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ ദ ചർച്ച്.
വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനോടുള്ള ബന്ധത്തിൽ വേണം.
ഇൻ എ പേഴ്സണൽ ലൈഫ്, ഇൻ എ ഡീലിംഗ്സ് വിത്ത് സേറ്റൻ, വി ഷുഡ് ഹാവ്.
റോമയിലെ സഭയിൽ പിശാച് കടന്ന് പ്രവർത്തിച്ചു.
വി സീ സേറ്റൻ വർക്ക്ഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ റോമൻ ചർച്ച്.
അവരിൽ നിന്ന് അകന്നു മാറാൻ പൗലോസ് പറഞ്ഞു.
ആൻഡ് വെൻ പോൾ അഡ്മോണിഷ് ദം, ആസ്കിംഗ് ദം ടു കീപ് ദംസെൽഫ് അഫാർ,
സാത്താൻ അവരുടെ കാൽക്കീഴിൽ ചതച്ചു കളയുകയാണ്.
വി സീ ഇൻ ഇഫക്ട് ദേ വർ ക്രഷിംഗ് സേറ്റൻ അണ്ടർ ദ ഫീറ്റ്.
റോമ സഭയിൽ വന്ന പിശാചിനെ ചതച്ചു കളഞ്ഞു.
ദി സേറ്റൻ ഹു എൻറ്റർഡ് ദ റോമൻ ചർച്ച് വർ ബീങ് ക്രഷ്ഡ് അണ്ടർ ദ
ഫീറ്റ്. അക്ഷരാർത്ഥത്തിൽ അവർ അകന്നു മാറിക്കഴിഞ്ഞപ്പോൾ,
ലിറ്ററലി വെൻ ദ അവോയ്ഡ് ദ കൺട്രി ഡോക്,
അവർക്ക് സമാധാനം ഉണ്ടാവും.
വി സീ ദേ ഹാഡ് പീസ്.
ദൈവത്തിന്റെ കാര്യം ഒരുപാട് നിറവ്.
ദി പർപ്പസ് ഓഫ് ഗോഡ് വാസ് ഫുൾഫിൽഡ്.
നമ്മുടെ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്.
അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഓർഡർ.
ആ ദൈവം വെച്ചിരിക്കുന്ന ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ.
ആൻഡ് ലെറ്റ് അസ് ഫോളോ ദി ഓർഡർ ദാറ്റ് ഇസ് സെറ്റ് അബൌട്ട് ബൈ ഗോഡ്.
വരും ദിവസങ്ങൾ നമുക്ക് ഇടയായി തീരും.
ഇൻ ദി കമിംഗ് ഡേയ്സ് ഗോഡ് ഹാനിബിൾ.
നമ്മെ വെറുതെ സൃഷ്ടിച്ച് ഇവിടെ ആക്കിയതല്ല.
ഗോഡ് ഡിഡ് നോട്ട് സിംപ്ലി ക്രിയേറ്റ് അസ് ഇൻ പ്ലേസ്.
അതെല്ലാം മുൻപിൽ ദൈവത്തിന്റെ ഉദ്ദേശം.
ബിഹൈൻഡ് ഇറ്റ് ഗോഡ് ഹാസ് എ വെരി സ്പെസിഫിക് പർപ്പസ്.
ആ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.
മേ ഗോഡ് ഹെൽപ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് അസ് ടു ഫുൾഫിൽ ദോസ് പർപ്പസസ്.